ஜீவனுள்ள வார்த்தைகளை கேட்ட தயவுக்கு நான் நன்றி செலுத்துகிறேன்.
ஜீவனுள்ள தெய்வ வசனம் கேட்ட அதின ஞான தெய்வத்தின் நன்றி പറയുന്നു.
தெய்வ பிரியர்களுக்கு எகெயின்ஸ்ட் டைம் மூன்று பிரியர்களை காலையில அவர் பேசின வார்த்தைகளை கேட்டதுக்கான நன்றி செலுத்துகிறேன்.
தெய்வ பிரியத்தின் எதிராய் நம்முடைய உள்ளிலேக்கு தள்ளி கயறி வரா கழியுன மூணு மற்ற பிரியங்களை குறித்து நாம் ராவிலே கேட்டலும்.
தற்பிரியர்கள்,
சுயஸ்நேகம்,
பணப்பிரியர்கள்,
திரவியஸ்நேகம், பணஸ்நேகம்,
சுகப்போக பிரியர்கள்,
போகப்பிரியம்.
ஹம்பியமானவர்களே, வரக்கூடிய நாட்களில் இயேசு கிறிஸ்து மேல் உள்ள இந்த நேச தளனிங்களால் மாத்திரமே, அந்த டிவோஷனால் மாத்திரமே நம் நாட்களை நாம் கடந்து செல்ல முடியும்.
இயேசு கிறிஸ்துவோடு உள்ள ஆ பிரியம், இயேசு கிறிஸ்துவோடு உள்ள ஸ்நேகம், இயேசு கிறிஸ்துவோடு உள்ள பக்தி, இது கொண்டு மாத்திரமே நமக்கு ஈ ஓட்டம் விஜயகரமாய்ட் பூர்த்தியாக்கானாய்ட் கழியுகையுள்ளு.
மகதலினால் மரியாள் இடத்தில் இருந்ததான அந்த டிவோஷன்,
மக்தலின மரியத்தின் ஈ தரத்திலுள்ள பக்தி அவளுக்குண்டாயிருந்து.
அதிகாலையில் ஏன் தேவன் இயேசு கிறிஸ்து உயிர்த்தெழுந்து மகதலினால் மரியாளுக்கு முதலாவது வெளிப்பட்டார் என்றார்.
எந்தொண்டான உயர்த்தெழுந்தேற்ற மறியக்கு, உயர்த்தெழுந்தேற்ற கர்த்தாவ் எந்தொண்டான மறியக்கு ஏற்றவும் ஆதியம் வெளிப்பட்டது பிரதிஷ்டனாயது.
நாம் மார்க்கில் வாசிக்கிறோம், 15 அதிகாரத்தில் நாம் திருப்ப வேண்டாம்.
மார்க்கோஸ் 15 அத்தியாயத்தில் நாம் வாய்க்கணும், அங்கோட்டு திரிக்கேண்ட அவசியம் இல்ல.
கல்வாரியிலிருந்து எல்லாரும் வீட்டுக்கு போயிட்டாங்க.
அவிட எல்லாவரும் வீட்டிலேக்கு போய்
கடைசியாய் மகதலினால் மரியாள் போனால்
அவிட ஆக்ரூசின் அடுத்து வந்து ஏற்றவும் அவசானம் ஆன மரிய போயது.
நாம் திருப்போம்,
நமக்கு அங்கோட்டு நோக்காம்.
மார்க் எழுதின சுவிசேஷம் 15 அதிகாரம்,
மார்க்கோஸ் 15.
நாம் கடைசி வசனத்தை வாசிப்போம்,
அவசானத்தை வாக்கியம்
47 வசனம். அவர் வைத்த இடத்தை மகதலினா மரியாளும் யோசேயின் தாயாகிய மரியாளும் போய் பார்த்தார்கள்.
அவனை வச்ச இடம் மக்கள் கருத்தி மரியையும் யோசேயுடைய அம்மையும் நோக்கி கண்டு
மற்ற எல்லாரும் போய்விட்டார்கள்.
மற்றெல்லாவரும் அவனை கல்லறையில் வச்ச அஸ்தலத்து நின்றும் மாறிப்போய் நீங்கி போய்
கல்வாரி கொல்கதாவிலிருந்து அரிமத்தியாவூருடைய யோசேப்பனுடைய கல்லறையில கொண்டு போய் வைக்கிற வரைக்கும் மகதலினால் மரியாள் போய்கொண்டே பார்த்துக்கிட்டே இருந்தார்.
அவிடே யோசேப்பின் ஈ கல்லறையில் வைக்கிறது வரை, அவிடை குளிச்சு சேஷம் அவிடை கொண்டு வரது வரை ஈ மரிய அவிடை நோக்கிக்கொண்டே புறகே போய்கொண்டே இருந்து.
ஹர் டிவோஷன்,
அவளுடைய பக்தி.
ஆண்டவர் உயிர்த்தெழுந்த பிறகு,
கர்த்தாவ் உயிர்த்தெழுந்த சேஷம்
பேதுருக்கு வெளிப்படவில்லை,
பத்ரோசினு அல்ல ஆதியம் பிரதிஷ்டனாயது,
யோவானுக்கு வெளிப்படவில்லை,
யோகனன் அல்ல அவன் ஆதியம் பிரதிஷ்டனாயது,
மகதலினால் மரியாளுக்கு வெளிப்பட்டால்
மக்னலக்காரி மரியக்கான ஆதியம் பிரதிஷ்டனாயது.
அவள் அதிகாலையில் எழுந்தாள்,
அவள் வெளுப்பினை எழுந்தேற்று என்று வாய்க்கும்.
வைக்கப்பட்ட கல்லறையிடத்திற்குள் அதிகாலையில் எழுந்து ஓடினாள்.
அவள் வெளுப்பன் காலத்து அதிராவிலே தன்னை எழுந்தேற்று கல்லறையின் இடத்திலேக்கு அவள் ஓடி போய்
அங்கு போய் தன்னுடைய நேசரை காணவில்லை.
அவடை சென்றப்போ அவளுடைய பிரியரை அவடை காண்மானில்ல.
உடனடியாக விழுந்து எடுத்து தன்னுடைய சிஷ்யனிடத்தில் ஓடியாரா.
உடனே ஓடி சென்று மற்ற சிஷ்யன்மாருடைய இடத்துலேக்கு போய் பரையுது.
அவங்க தூங்கிட்டு இருக்கிறவங்க எழுந்துச்சு ஓடியாறாங்க. பேதுரு யோவான் ஓடியாறாங்க.
அவர் உறங்கிக்கொண்டிருக்கையாயிருந்து. இது கேட்ட உடனே அவர் எழுந்துட்டு அவரும் ஓடி வருது.
வந்து பாக்குறாங்க, ஜீசஸ்னுடைய பாடி இல்ல.
அவரும் வந்து நோக்கியப்போ இயேசு கிறிஸ்துவின் சரீரம் அவடை காண்மானில்ல.
அவங்க திரும்பவும் போய் படுத்துக்கிட்டாங்க போய்.
என்னால் அவரே சிஷ்யன்மார் யேசுவின் சரீரம் அவடை காணாது இருந்தப்போ அவரை திருச்சு போய் உறங்கி.
ஆச்சரியமா இருக்கிறது,
இது வளர அற்புதகரமாயிருக்கும்.
இயேசு கிறிஸ்துவுடைய சரீரம் அந்த வைக்கப்பட்ட இடத்துல இல்லையேங்கிறதுக்காக ஒன்னும் பரிதாபமில்ல, திரும்பி போய்விட்டார்கள்.
இயேசு கிறிஸ்துவின் சரீரம் அவிட இல்ல, அவட வச்ச இடத்து இயேசுவின் சரீரம் காண்மானில்ல என்று கண்டிட்டு ஈ சிஷ்யன்மார்க்கு ஒரு பாரவம் இல்லாது அவர் திரும்பி போய் களஞ்சு
உள்ளார குனிஞ்சு பாக்குறா.
அவரு குனிஞ்சு வந்து அகத்தோட்டு நோக்கி
ஆண்டவர் தோட்டத்தில் ஒரு தோட்டக்காரர் போல நிக்கிறார்.
அப்படி நோக்கியப்போ தோட்டக்காரனை போல இதா கர்த்தாவ் நிற்கணும்.
அவரை வேலைக்காரர் தோட்டக்காரர் என்று எண்ணி அவரிடத்தில், ஐயா என்னுடைய இயேசுனுடைய சரீரம் எங்க?
மரிய சோதிக்கணும். அது வேலைக்காரன் தோட்டக்காரனான என்னுள்ள சிந்தையில் இயேசு என்ற இயேசுவின் சரீரம் எவிடே என்று அவள் சோதிக்கணும்.
அவர் எங்கன்னு வச்சேன்னு சொல்லுங்க, நான் அவரை தூக்கிட்டு போயிடுவேன் அப்படிங்கிற
യേശുവിന്റെ ശരീരം എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും ഞാൻ അവളെ അദ്ദേഹത്തെ ഞാൻ യേശു ക്രിസ്തുവിനെ എടുത്തുകൊണ്ട് ഞാൻ പോയിക്കൊള്ളാം.
ഒരു സെത്ത ശരീരത്തെ ഒരു അവളെ പൊറത്തവരിക്കും ഡെഡ് ബോഡി അത് ഡെഡ് ബോഡിയെ ഒരു ലേഡി സിംഗിൾ ഹാൻഡാണ് തൂക്കിട്ട് പോവേ അപ്പിങ്ക
ഒരു സ്ത്രീ അവൾ മൃതശരീരത്തെ അവൾ തനിയെ എടുത്തുകൊണ്ട് പോകുമെന്നാണ് അവൾ പറയുന്നത്.
നെച്ച് പാക്ക മുടിയാതെ
നിങ്ങൾക്ക് അത് ചിന്തിക്കുവാനായിട്ട് കഴിയുമോ?
ഒരു ഡെഡ് ബോഡിയെ ഒരു സിംഗിൾ ലേഡി നാ തൂക്കിട്ട് പോറേ അപ്പിങ്ക
ഒരു മൃതശരീരം ഒരു സ്ത്രീ മാത്രമായി തനിയെ എടുത്തുകൊണ്ട് പോകും എന്ന് പറയുന്നു.
ഇതാണ് നേസ തളളുടെ വെറി.
ഇത് ആ സ്നേഹത്തിന്റെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹമാണിത്.
പൈത്യം പിടിച്ചിരിച്ച അവൾക്ക്
അവൾക്ക് ആ സ്നേഹത്തിന്റെ ഒരുതരം സ്നേഹത്താൽ മത്ത് പിടിക്കും പിടിച്ചവളെ പോലെ.
നേസത്തെ കുറുത്ത് അവൾക്ക് പിത്തു പിടിച്ചിരിച്ച അവൾക്ക്
സ്നേഹത്തിന്റെ മത്തും സ്നേഹത്താൽ ഭ്രാന്ത് പിടിച്ചവളെ പോലെ.
പ്രിയമാണവളെ, ഇന്ത നേസത്തളൽ ഇന്ത കടസി നാട്ടുകളിൽ നമുക്ക് തേവയാർക്കരുത്.
ഈ അവസാന നാളുകളിൽ ഇത്തരത്തിൽ സ്നേഹത്താൽ മത്തുപിടിച്ചവരായി ജീവിച്ചാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയൂ.
ആണ്ടൂർ തന്നെ വെളിപ്പെടുത്തിനാൽ
കർത്താവ് അവൾക്ക് തന്നെ തന്നെ കാണിച്ചു, തന്നെ തന്നെ വെളിപ്പെടുത്തി.
ആ പ്രിയമാണവരുടെ,
അതെ പ്രിയമുള്ളവരെ,
ഇതേ നേസത്തളലെ നാം മറിയാളിടത്തിൽ പാർക്കാം.
ഈ സ്നേഹത്തിന്റെ ഒഴുക്ക് നാം മറിയയുടെ ജീവിതത്തിൽ കാണുന്നു.
ഞാൻ
ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ.
മാർത്താൾക്ക് തെരിയാത്തത് മറിയാൾക്ക് തെരിയും.
മാർത്തയ്ക്ക് അറിയാത്ത കാര്യം മറിയയ്ക്ക് അറിയാം.
ഞാൻ തിരുമ്പ ചൊല്ലുകിറേൻ, മാർത്താൾക്ക് തെരിയാത്തത് മറിയാൾക്ക് തെരിയും.
മാർത്തയ്ക്ക് അറിയാത്ത കാര്യം മറിയയ്ക്ക് അറിയാം.
മാർത്താൾക്ക് എന്നെ തെരിയാതെ എന്നാൽ ദൈവനുടേ സന്നിധാനത്തിലേക്ക് പോക തെരിയാതെ.
മാർത്തയ്ക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് പോകുവാൻ മാർത്തയ്ക്ക് അറിയില്ല.
ബിസി ഫോർ ദ ലോർഡ്.
മാർത്ത എപ്പോഴും കർത്താവിന് വേണ്ടി തിരക്കിലാണ്.
ആണാൽ മറിയാൾക്ക് ഒന്ന് തെരയും, അവരുടെ പാദത്തിൽ പോയി ഉക്കാറണോ എന്ന് തെരയും.
എന്നാൽ മറിയയെ സംബന്ധിച്ചോളം യേശുവിന്റെ പാദത്തിൽ ഇരിക്കേണ്ടതിന്റെ പ്രാധാന്യം അറിഞ്ഞവളാണ്.
അവൾ ദൈവപ്രിയരവർ,
അവൾക്ക് ദൈവത്തോടുള്ള പ്രിയമുണ്ട്.
ദൈവ സ്നേഹിതം അവൾക്ക് മേലെ ഇരുന്നിട്ടേ ചാണ്ടൂർ മേലെ.
കർത്താവിനോടുള്ള സ്നേഹം അവളുടെ ഹൃദയത്തിൽ തുടിച്ചുകൊണ്ടിരുന്നു.
പോസ്റ്ററെ കുറിച്ച് ഞാൻ ഒരു കാര്യത്തെ, ഞാൻ അവരുടെ ദൈവ സ്നേഹത്തെ കുറിച്ച് ഞാൻ ആശ്ചര്യപ്പെടുവേ. ടോസർ,
എ ഡബ്ല്യു ടോസർ എന്ന ദൈവദാസന്റെ ദൈവ സ്നേഹത്തെ കുറിച്ച് ഞാൻ വായിച്ചത് എന്നെ ഉത്സാഹിപ്പിക്കുന്നു.
അവങ്ങളുടെ ചർച്ച് ഒരു നാൾ പുതുസാ മറുപടി മോഡിഫൈ പണി കട്ടി ചർച്ച് ഡെഡിക്കേറ്റ് പണ്ടാണ്.
അവരുടെ ആ സഭ ഹാൾ അത് പുതുക്കി പണിത് അവര് ആ സഭാ ഹാളിന്റെ ഡെഡിക്കേഷൻ നടക്കുകയാണ്.
കാളിലെ മ്യൂസിക്സ്, സോങ്സ്, വർഷിപ്പ് എല്ലാം നടന്നിരിക്കും.
അവിടെ രാവിലെ പാട്ടുണ്ട്, മ്യൂസിക് ഉണ്ട്, ആരാധന സ്തുതി എല്ലാം ഉണ്ട്, എല്ലാം നടക്കുന്നു.
കുറെ ബിസിയായിരുന്നേ,
എല്ലാവരും വളരെ തിരക്കിലാണ്.
അന്ത് ആരാധനയിൽ അവർ ദൈവനെ ടച്ച് പണവേല.
എന്നാൽ ആ തിരക്കിനിടയിൽ, ആ സ്തുതി സ്തോത്രങ്ങളുടെയൊക്കെ ഇടയിൽ, ആ ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നാൽ ദൈവത്തെ സ്പർശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
അങ്ങ് ഏകപ്പെട്ട കാര്യങ്ങൾ, അങ്ങ്
അവിടെ പല പല തിരക്കുകൾ.
വർഷിപ്പ് പുണിഞ്ഞിരിച്ചേ,
അന്നത്തെ ആരാധനാ യോഗം കഴിഞ്ഞു.
നൈറ്റ്
രാത്രിയായി
ചച്ചനുടെ സാവി എടുത്തുകിട്ടായിരുന്നു.
അദ്ദേഹം ആ സഭ ഹാളിന്റെ താക്കോൽ വാങ്ങി,
കഥവെല്ലാം ലോക്ക് പണിട്ടായിരുന്നു.
അദ്ദേഹം ആ കഥകളെല്ലാം പൂട്ടി.
ആണ്ടവരെ, കാളിയില് നാം വർഷിപ്പല്ലേ?
അദ്ദേഹം അകത്ത് ചെന്ന് കഥകളെല്ലാം അടച്ച് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ രാവിലെ അങ്ങേ യഥാർത്ഥത്തിൽ ഞാൻ ആരാധിച്ചില്ല.
ഏതെതിലെയോ എന്നുടെ കോൺസെൻട്രേഷൻ ഇരുന്നിച്ചേ.
എന്റെ മനസ്സ്, എന്റെ ചിന്ത മറ്റു പല കാര്യങ്ങളിലുമായിരുന്നു.
നാമേ വർഷിപ്പല്ലേ?
ദൈവമേ, എനിക്ക് അങ്ങേ ആരാധിക്കുവാൻ കഴിഞ്ഞില്ല.
ഇപ്പൊ നാ വർഷിപ്പന്ന വരെ
ഞാനിപ്പോൾ അങ്ങേ ആരാധിക്കുവാനായിട്ട് വന്നിരിക്കുന്നു.
ഇന്ത്യ ആരുമേ ഇല്ല,
ഇവിടെ വേറെ ആരും ഇവിടെ ഇല്ല.
ഇന്ന് ചർച്ച് ഹാളെ ഫ്രഷാ ഡെഡിക്കേറ്റ് പണ്.
ദൈവമേ, ഈ സഭാ ഹാൾ പുതുതായി ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പാകെ ഞാൻ ഇത് അർപ്പണം ചെയ്യുന്നു.
ഉമ്മ ഞാൻ തൊഴുത് കൊള്ളാണ്ടോ?
ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു.
അത് മനുഷ്യനുടെ ഡിവോഷൻ,
ആ ദൈവഭക്തന്റെ ഹൃദയത്തിലെ അവന്റെ ഭക്തി.
ആ പ്രിയമാണവരുടെ, ദൈവനുടെ സന്നിധാനത്തിക്ക് ദൈവപ്രിയരുകളായി ഇന്ന കടസി നാട്ടിൽ നാം പോക്കും വറത്തുമായിരിക്കുന്നവരുള്ളവർക്ക് വേണ്ടോ?
നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തോടുള്ള പ്രിയത്താൽ അവന്റെ അടുക്കിലേക്ക് വീണ്ടും വീണ്ടും ചെല്ലുന്നവരായി നാം ഇരിക്കേണ്ടതാണ്.
നാം ചില സമയങ്ങളിൽ ദൈവനുടെ സന്നിധാനത്തിലേക്ക് എപ്പിടി ചെല്ലവേണ്ടുമെന്നാൽ,
നാം ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നാം എങ്ങനെയാണ് ചെല്ലേണ്ടതെന്നാൽ,
ഇപ്പൊ ആണ്ടൂർ കേക്കറാണ്
ദൈവം നമ്മോട് ചോദിക്കുന്നു.
இப்ப எதுக்கு இப்ப என்னுடைய சன்னிதானத்துக்கு இப்ப எதுக்குப்பா வந்திருக்க அப்படின்னு கேக்குறாரு.
நீ எந்தனா இப்போ என் சாநித்தியத்திலேக்கு வந்தது?
ஆண்டவரே,
தெய்வமே,
உண்மை குறித்து பாடுறதுக்காக வந்திருக்கேன். ஆண்டவரே,
தெய்வமே, ஞான அங்கே பாடி புகழ்த்துவானாய்ட்டு வந்திருக்கேன்.
வேற எதுக்காகவும் இல்ல,
மற்றொன்னும் வந்ததல்ல.
என் மனைவி பிள்ளைகளுக்காக வரல.
ഞാൻ എന്റെ ഭാര്യയ്ക്കായോ മക്കൾക്കായിട്ടോ അല്ല വന്നത്.
മിനിസ്ട്രിക്കാ വരല്ലേ?
ഞാൻ എന്റെ ശുശ്രൂഷയ്ക്കായിട്ടല്ല ഇപ്പോൾ വന്നത്.
എനിക്ക് അത് വേണം ഇത് വേണിട്ടോ അല്ലേ?
എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ആവശ്യങ്ങളുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്.
എന്നുടെ ഹൃദയത്തിലെ സ്തോത്ര പാടലുകളെ പാടുന്നുണ്ടിരിക്ക.
ദൈവമേ, അങ്ങേ സ്തുതിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം കരയറ്റിക്കൊണ്ട് ചില പാട്ടുകൾ പാടി അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്.
അത് പാടുകളെ കൊണ്ട് പാടുന്നുണ്ട് വരേ.
ദൈവമേ, ആ പാട്ടുകൾ പാടി അങ്ങേ പുകഴ്ത്തുവാനായിട്ട് ഞാൻ വന്നിരിക്കും.
ഒരു നാല് പാട്ട് പാടിയിട്ട് പോയത്.
നിങ്ങൾ ഒരു നാല് പാട്ട് പാടി അവിടെ നിന്ന് പോകുന്നു.
പ്രിയമാണുള്ള ദിസ് സ്പിരിറ്റ് ഓഫ് ഡിവോഷൻ,
ഇത് ഒരു ഭക്തിയുടെ ആത്മാവാണ്.
ചില സമയങ്ങളിൽ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പോകേണ്ടതായിരുന്നു.
ചില സമയത്ത് ദൈവ സാന്നിധ്യത്തിലേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്.
നോ നോ സോങ്സ്,
അപ്പോൾ പാട്ടൊന്നുമില്ല.
നോ പ്രേയർ,
പ്രാർത്ഥനയില്ല.
സിംപ്ലി സിറ്റിംഗ്,
അവിടെ വെറുതെ ഇരിക്കുക.
എന്നപ്പോ ഉക്കാന്തിട്ടേ ഇരിക്കണം? ആണ്ടർ കേക്കുറാ.
ദൈവം ചോദിക്കുന്നു, എന്തിനാ നീ ഇവിടെ വന്നിരിക്കുന്നത്?
പാട്ട് പാടാൻ മാട്ടേങ്കര.
നീ പാട്ട് പാടുന്നില്ലല്ലോ.
തുതിക്കാൻ മാട്ടേങ്കര.
നീ എന്നെ സ്തുതിക്കുന്നില്ലല്ലോ.
ആണ്ട് ഒരു ഉമ്മ പാക്കുറതുകാ വന്നിരിക്കണ്ട.
ദൈവമേ, ഞാൻ അങ്ങേ ഒന്ന് കാണാനായിട്ട് വന്നിരിക്കുന്നു.
ഉമ്മ പാക്കണിട്ട് വന്നിരിക്കേ.
ദൈവമേ, അങ്ങേ കാണുവാനായി ഞാൻ വന്നിരിക്കും.
ഉമ്മ ധ്യാനിക്കുന്നിട്ട് വന്നിരിക്കേ.
ദൈവമേ, അങ്ങേ ചിന്തിക്കുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു.
ലോർഡ് ഷോ മീ യുവർ ഫേസ്.
ദൈവമേ, അങ്ങയുടെ മുഖം എന്നെ കാണിക്കണമേ.
നമ്മുടെ ഹൃദയത്തിന് പാക്കണം.
ദൈവമേ, അങ്ങയുടെ ഹൃദയം എനിക്കൊന്ന് കാണണം.
നമ്മുടെ കൽവാരി അൻപൊക്കെ ഞാൻ നിനക്കിട്ടോ.
ദൈവമേ, അങ്ങയുടെ കാൽവറിയിലെ സ്നേഹം ഞാൻ നോക്കട്ടെ.
എനിക്ക് എവ്വളവ് പാവങ്ങൾ മണ്ണിക്കപ്പെട്ടിരിക്കുന്നത് ഞാൻ നിനക്കിട്ടോ.
ദൈവമേ, എന്റെ എത്ര എത്ര മാത്രം പാവങ്ങൾ അങ്ങ് ക്ഷമിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കട്ടെ.
ആണ്ടവരെ, ഞാൻ വരാം. ആണ്ടവരെ,
ദൈവമേ, ഞാൻ അത് കാണട്ടെ. കർത്താവെ,
പ്രിയമാണവരുടെ, ഇതെല്ലാം എന്റെ നാട്ടിൽ തിരിടപ്പെടുകിற നേരങ്ങൾ.
ദൈവമേ, ഇന്ന് പ്രിയ സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ദൈവഭക്തിയുടെ ഇതായിട്ടുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്.
അർമ്മയാണ് വാലിബ പിള്ളികളെ,
പ്രിയ യുവാക്കളെ,
ദേവൻ ഇപ്പിടിപ്പെട്ട യോശുവാക്കളെ തേടിക്കൊണ്ടിരിക്കുക.
ദൈവം ഇന്ന് ഇപ്രകാരമുള്ള യോശുവമാരെ അന്വേഷിക്കുന്നു.
ഞാൻ എന്റെ വാർത്തകളെ, അർമ്മയാണ് വാലിബ പിള്ളികൾ പാർക്കുന്നിട്ട് വരുമ്പോ,
ചെറുപ്പക്കാരായ നിങ്ങൾ ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
യാത്രാമ പുസ്തകം
പുറപ്പാട്,
യാത്രാഗമം
പുറപ്പാട്
33 അധികാരം.
പുറപ്പാട് 33 അധ്യായം.
വിഗ്രഹാരാധനയ്ക്ക് പിറകു ദേവനുടെ കൂടാരം പാളയത്തിക്ക് പുറമ്പാക്കപ്പെട്ടത് ആശ്രയിപ്പ് കൂടാരം.
വിഗ്രഹാരാധന, അവര് വിഗ്രഹാരാധനായതുകൊണ്ട് അതിനുശേഷം ദൈവത്തിന്റെ
7 വസനത്തിൽ വാസിക്കണം. വാസിപ്പോ
7 വാക്യം നാം വായിക്കുന്നു. മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു. അതിന് സമാഗമന കൂടാരം എന്ന് പേർ ഇട്ടു.
കത്തിരെ തേടും യാവരും ആശ്രയ കൂടാരത്തിക്ക് പോവാറുകൾ.
യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു.
കത്തിരെ തേടുക യാവരും പാളയത്തിക്ക് പുറമ്പേ അവരുടെ സമൂഹത്തിക്ക് പോവാറുകൾ.
യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു.
ഇപ്പ മോശ ഉള്ള പോകുന്നത് 8 വസനത്തിൽ മോശ കൂടാരത്തിക്ക് പോകുന്നത്.
ഇവിടെ ഇതാ മോശ കൂടാരത്തിലേക്ക് പോകുന്നു. 8 വാക്യം.
കൂടെ യോശുവും പോകുന്നത്.
അവിടെ മോശ പോയപ്പോൾ കൂടെ യോശുവയും പോകുന്നു.
അവനൊരു വാലിബൻ,
അവനൊരു ചെറുപ്പക്കാരനായിരുന്നു.
11 വസനത്തിൽ വാസിക്കണം.
11 വാക്യത്തിൽ നാം വായിക്കുന്നു.
ഒരുവൻ സ്നേഹിതനോടെ പേശുന്നത് പോലെ മോശയുടെ കത്തർ മുഖമുഖമായി പേശിനാർ.
ഒരുവൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു.
അവർ ആശ്രയിപ്പ് കൂടാരത്തിൽ പോയിട്ട് തിരുമ്പി പാളയത്ത് കൊണ്ട് അവർ പടുത്തിട്ടാർ.
അവൻ സമാഗമന കൂടാരത്തിലേക്ക് പോയി തിരിച്ചു വന്ന് അവൻ കിടന്നു.
നൂണിൻ കുമാരനാകി യോശുവ എന്നും അവനുടെ വേലക്കാരനാകിയ വാലിബൻ ആശ്രയിപ്പ് കൂടാരത്തെ വിട്ട് പിരിയാതിരുന്നാൻ.
11 വാക്യത്തിൽ നാം വായിക്കുന്നു. അവന്റെ ശുശ്രൂഷകനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ട് പിരിയാതിരുന്നു.
10 മണിക്ക് മോശസ് പോനാർ.
10 മണിക്ക് മോശ പോയി.
പോയിട്ട് വന്ന് പടുത്തിട്ടാർ.
അതിനുശേഷം അദ്ദേഹം തിരികെ വന്ന് കിടന്നുറങ്ങി.
11-12 മണിക്ക് വന്ന് പടുത്തിട്ടാർ.
12 മണിക്ക് അദ്ദേഹം വന്ന് കിടന്നു.
12 മണിക്ക് മേലെയോ ഒന്നോ രണ്ടോ മൂന്നോ അത് വാലിബനാകിയ യോശുവ ആശ്രയിപ്പ് കൂടാരത്തിലേ ഇരുന്ന.
എന്നാൽ 12 മണി കഴിഞ്ഞു, 1 മണി, 2 മണി, അപ്പോഴും ഇതാ ചെറുപ്പക്കാരനായ യോശുവ കൂടാരത്തെ വിട്ടു പിരിയാതെ നിൽക്കുന്നു.
ആണ്ടവരെ, ഉള്ളാരെ ഉള്ളാരെ മോശയിട്ട് പേസിനീങ്ങളേ.
ദൈവമേ, അകത്ത് അങ്ങ് മോശയോട് സംസാരിച്ചല്ലോ.
എന്റെ പേസുക ആണ്ടവരെ.
ദൈവമേ, എന്നോടും അങ്ങ് സംസാരിക്കണേ.
നാം മുഖത്ത് ദർശിക്കണോ?
ദൈവമേ, എനിക്ക് അങ്ങയുടെ മുഖം കാണണം.
എപ്പ എന്നോട് പേസ പോറിയേ
ദൈവമേ അങ്ങ് എന്നോട് എപ്പോഴാണ് സംസാരിക്കുക.
അരുമയാണവർകളെ,
പ്രിയമുള്ളവരെ,
അന്ത യോശുവാവുടേ അന്ത തേടലെ അന്ത ഡിവോഷനെ ദൈവം പാത്തിട്ടേ ഇരുന്നാർ.
പ്രിയമുള്ളവരെ, യോശുവയുടെ ആ അന്വേഷണത്തെ, യോശുവയുടെ യഹോവയുടെ മുഖം, യഹോവയുടെ ശബ്ദത്തിനായിട്ടുള്ള യോശുവയുടെ ഹൃദയത്തിലെ ആ ആവലിനെ ദൈവം കണ്ടുകൊണ്ടേയിരുന്നു.
ഹി ബിക്കം ദി സെക്കൻഡ് ലീഡർ.
അതിനെ തുടർന്ന് യോശുവയെ ദൈവം അവരുടെ നേതാവായി നിയമിച്ചു.
യോശുവയെ കുറിച്ച് ഒരു കാര്യത്തിനാണ് കാണിക്കാൻ വരുമ്പോൾ,
യോശുവയെ കുറിച്ച് മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിക്കട്ടെ.
അവരുടെ ഡിവോഷൻ സ്പിരിറ്റ്,
യോശുവയുടെ ആ ദൈവഭക്തിയുടെ ആത്മാവ്.
യാത്രാഗമം 24-ാം അധികാരം,
പുറപ്പാട് 24-ാം അധ്യായം
നാം ഇങ്ങനെ വാസിക്കണം. 24-ാം അധികാരം,
പുറപ്പാട് 24-ാം അധ്യായം
12-ാം വസനത്തിൽ ഇപ്പം വാസിക്കണം.
12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു,
കർത്തർ മോശയെ നോക്കി, നീ മലയിന്മേൽ ഏറിനടുത്ത് കയറി വന്ന് അങ്ങ് ഇരുന്നാർ.
പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക.
എത്ര നാൾ നീ എന്നോട് ഇരിക്കപ്പോറെന്ന് ആണ്ടോ ചൊല്ലല.
ദൈവം അവനോട് നീ എത്ര നാൾ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞില്ല.
മേലെ ആരും വരക്കൂടാതെന്ന് ചൊല്ലിട്ടാർ.
മുകളിലേക്ക് വേറെ ആരും വരാൻ പാടില്ല.
വാസിക്കണം 2-ാം വസനത്തിൽ, മോശയെ മാത്രം സമീപത്ത് വരലാം, മറ്റൊരു വരലാകാതെ എന്നാർ.
2-ാം വാക്യത്തിൽ നാം അവിടെ വായിക്കുന്നു, മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ, മറ്റവർ അവർ അടുത്ത് വരരുത്.
ജനങ്ങളെല്ലാം കീഴിൽ പാളയത്തിൽ ഇരിക്കാങ്ങ്.
ജനം മറ്റുള്ളവരെല്ലാം അവരെ പാളയത്തിൽ അവിടെ ഇരിക്കുകയാണ്.
ആറുണ്ടിരിക്കാർ,
അഹരോനുണ്ട്,
ഊരിക്കാർ,
ഊരുണ്ട്.
ഉങ്ങൾക്ക് ഏതാ പ്രശ്നയാ ഇരുന്ന ആറോട്ട് പാത്തുങ്ങനെ ചൊല്ലാർ.
നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഹരോനോട് പറയാമെന്ന് പറഞ്ഞ് മോശ മലയിലേക്ക് പോയി.
ദൈവം എന്നെ കൂട്ടിരിക്കാർ, ഞാൻ മലയ്ക്ക് പോരാൻ മേലെ പോരാർ.
ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മോശ മലയിലേക്ക് പോയി.
ഓക്കെ, പോകുമ്പോഴത് അവർ എന്നെ ചെയ്യാറുണ്ടാ 13-ാം വസനത്തിൽ, തൻ ഊഴിയക്കാരനായി യോശുവയുടെ എഴുന്നു പോണാൻ.
അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനായി യോശുവയും എഴുന്നേറ്റു.
മേലെ കൊഞ്ച ദൂരം ഏറാങ്ങ്.
മോശ അവര് ഇങ്ങനെ കുറച്ച് ദൂരം മലയിലേക്ക് കയറി.
കൊഞ്ച ദൂരം ഏറുന്നതിക്ക് പിറക്ക് മേഘം, ഒരു മേഘം മറച്ച് ഉള്ളർ പോയിട്ടാർ.
കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ മേഘം മോശയെ മറച്ചു.
വാട്ട് അബൌട്ട് ജോഷുവ?
ജോഷുവയ്ക്ക് എന്ത് സംഭവിച്ചു?
അവർ പാളയത്തിലില്ല.
യോശുവ പാളയത്തിലില്ല,
തറയിലല്ല.
യോശുവ ഇപ്പോ തറയിലല്ല,
മേലെ കർത്തരുടെ സന്നിധാനത്ത് കയറി പോകേണ്ടത്.
മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക്, അവിടേക്ക് മോശയ്ക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, അങ്ങോട്ടും പോകാൻ പറ്റുകയില്ല.
എത്ര നാട്കൾ തിരിയാതെ,
എത്ര നാളാണെന്ന് അറിയില്ല.
അത് 40 നാട്കൾ,
40 നാളുകൾ
സാപ്പാട് കിടയാതെ,
അവിടെ ഭക്ഷണമില്ല,
തണ്ണി കിടയാതെ,
വെള്ളമില്ല.
മോശയിരിക്കണം,
മോശയ്ക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അങ്ങനെ ഇരിക്കാം.
വാട്ട് അബൌട്ട് ജോഷുവ?
യോശുവയ്ക്ക് എന്ത് സംഭവിച്ചു?
40 നാട്കളും
40 നാളും
കീഴേ ഇറങ്ങാതെ പിടിക്കേ,
കീഴ് താഴെ വരാതെ,
മേലെയും പോകാൻ മുടിയാ പിടിക്കേ,
അവിടെ മോശയുടെ അടുത്തേക്ക് മുകളിലേക്കും പോകാൻ പറ്റുകയില്ല.
അന്ത മലയുടെ ഒരു ഇടത്തില്,
ആ മലയുടെ ഒരു ഇടത്ത്, ഒരു സ്ഥലത്ത്
ദൈവനെ തേടിക്കൊണ്ടിരുന്നാർ.
അവിടെ ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നു.
ഇന്ന മേഘത്തിക്ക് പിന്നാകെ എൻ ദൈവൻ മോശയോട് പേസിട്ടിരിക്കാർ.
ഇവിടെ ഈ മേഘത്തിന്റെ ഉള്ളിൽ ദൈവം മോശയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആണ്ടവരെ എന്നോട് കൂടെ പേസുങ്ങേ,
ദൈവമേ എന്നോടും അങ്ങ് സംസാരിക്കണമേ.
അന്ത മോശയോട് ഇരിക്കുന്നതാണ് എന്റെ നെരുങ്ങിന ഫെലോഷിപ്പ് എനിക്ക് വേണം ആണ്ടവരെ.
ദൈവമേ, മോശയോട് അങ്ങേക്കുള്ള ആ അടുത്ത ബന്ധം എനിക്കും വേണം കർത്താവേ.
ഇതെല്ലാം കർത്ത പാത്തിട്ടേ ഇരുന്നാർ.
ഇതെല്ലാം ദൈവം കണ്ടുകൊണ്ടേയിരുന്നു.
ഒരു നാൾ, രണ്ടു നാൾ, 40 നാട്കൾ,
ഒരു നാൾ രണ്ടു നാളല്ല, 40 ദിവസം,
40 നാട്കൾ ദൈവങ്ങളുടെ പർവ്വതത്തിൽ അന്ത ഇടയില തരിത്തിരുന്ന ഒരു മനുഷ്യൻ.
അവിടെ 40 നാൾ ആ പർവ്വതത്തിന്റെ മധ്യഭാഗത്ത്, ഒരു ഭാഗത്ത് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ.
40 നാട്കൾ മുടിച്ച് മോശ കീഴിൽ ഇറങ്ങി വരാറ്.
40 നാൾ കഴിഞ്ഞ് മോശ താഴേക്ക് ഇറങ്ങി വരുന്നു.
കീഴ ഒരേ ആർപ്പാട്ടാവും. കീഴാരാധന
താഴെ പാളയത്തിൽ അവര് വിഗ്രഹാരാധികളായി വളരെ ഉച്ചത്തിൽ ഉള്ള ശബ്ദം കേട്ടു.
ആണ്ടവരെ കീഴേ ഏതോ മോശ ആണ്ടവനെ കീഴ വന്ന് ഒരു യുദ്ധത്തിന്റെ ഇരച്ചിൽ കേൾക്കരുത് അപ്പിങ്ങിറാർ.
അവിടെ യോശുവ പറയുന്നു, മോശയോട് പറയുന്നു, താഴെ എന്തോ യുദ്ധത്തിന്റെ ഒരു ഇരമ്പൽ പോലെ ശബ്ദം കേൾക്കുന്നു.
കീഴ എതുമെങ്കിൽ നടന്നത് അപ്പൊ ഒന്നുമേ അവർക്ക് തെരിയില്ല.
അതിന്റെ അർത്ഥം എന്താണ്? താഴെ എന്തൊക്കെയോ നടന്നു, ആ നടന്ന കാര്യങ്ങളൊന്നും യോശുവയ്ക്ക് അറിയില്ല.
അത് ജനങ്ങൾ യുദ്ധമല്ലേ, ജനങ്ങൾ തങ്ങളെ കെടുത്തുകൊണ്ടാറുകൾ കീഴിൽ ഇറങ്ങി വരാങ്.
അപ്പോൾ മോശ അവരോട് സംസാരിച്ച, അവിടെ യുദ്ധമൊന്നുമല്ല, ജനങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കുകയാണ്, ദൈവത്തെ ദുഷിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരും.
അരുമയാണവർകളെ, ഇന്ന് വാലിബ പ്രായത്തിലെയേ ദൈവപ്രിയരുകളായി നാം ഇരിപ്പോം.
പ്രിയ ചെറുപ്പക്കാരെ, നിങ്ങളുടെ യൗവന പ്രായത്തിൽ തന്നെ ദൈവപ്രിയമുള്ളവരായി നിങ്ങൾ ആയിരിക്കണം.
ഇന്ന് സ്നേഹം തന്നെ വരക്കൂടിയ നാട്കളിൽ എല്ലാ ഉപദ്രവങ്ങളെയും നമ്മളെ നിലത്തിരിക്ക ഉദയം ചെയ്യും.
വരുന്ന നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പലതരത്തിലുള്ള പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ നിങ്ങൾക്ക് ദൈവത്തോടൊപ്പം ഉറച്ചു നിൽക്കണമെങ്കിൽ ഈ ദൈവപ്രിയം, ദൈവത്തോടുള്ള ഈ പ്രിയം, ദൈവത്തോടുള്ള സ്നേഹമാണ് നിങ്ങളെ മുമ്പോട്ട് നയിക്കുക.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 അധികാരം.
യോഹന്നാൻ എഴുതിയ സുവിശേഷം 12 അധ്യായം.
മറിയാളുടെ അന്ത ഡിവോഷനെ നാം പാർക്കറോം.
മറിയയുടെ ഭക്തിയെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു.
യോഹന്നാൻ 12 അധികാരം.
യോഹന്നാൻ 12.
ഞാൻ ഏക്കനെ സൊന്നതുപോലെ മാർത്താൾക്ക് തെരിയാത്തത് മറിയാൾക്ക് തെരിയും.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർത്തയ്ക്ക് അറിയാഞ്ഞത് മറിയയ്ക്ക് അറിയാമായിരുന്നു.
അന്ത നാട്കളിൽ അത് 3 വാസിക്കും, വിലയേറെ പെറ്റ കളങ്കം ഇല്ലാതെ നളതം.
അവിടെ 3 വാക്യത്തിൽ വായിക്കുന്നു, വിലയേറിയ സ്വച്ഛ ജഡ മാംസി തൈലം.
ഇന്ത നളത തൈലം അവർക്ക് യൂതർക്ക് പോകുക അപ്പടിന്നാ അതെല്ലാം ഹിമാലയൻ ഹിൽസിലിരുന്ന് പോറത്. അതെല്ലാം
അന്ന് ആ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് ഈ ഇങ്ങനെയുള്ള സ്വച്ഛ ജഡമാംസി തൈലം വളരെ ദൂരെ ഹിമാലയ പർവ്വതത്തിൽ നിന്നൊക്കെയാണ് അവർക്ക്
കിട്ടിക്കൊണ്ടിരുന്നത്. തയ്യാറിക്കപ്പെട്ടതാണ്, കാര്യങ്ങളിലിരുന്ന് പോകക്കൂടിയതാണ് നളം, പെർഫ്യൂംസ്. അത്
ഇവിടെ നിന്ന് മലയുടെ മുകളിൽ നിന്നൊക്കെയുള്ള ചെടികളിൽ നിന്നും ഉണ്ടാക്കിയ പെർഫ്യൂമാണ് അന്ന് യഹൂദ നാട്ടിൽ ഈ സ്വച്ഛ ജഡമാംസി തൈലമായിട്ട് ചെല്ലുന്നത്.
സച്ച് എ കോസ്റ്റ്ലി പെർഫ്യൂം,
വളരെ വിലയുള്ള പെർഫ്യൂം.
അതിലുള്ള യൂത സ്ത്രീകൾ തങ്ങളുടെ തിരുമണമായി തന്നുടേ മണവാളനുക്കാക വെച്ചിരിക്കുന്നതാണ് ആയിലത്.
അന്ന് ആ കാലഘട്ടത്തിൽ യഹൂദ യുവതികൾ അവർക്ക് വിവാഹം കഴിയുന്ന ഉടനെ തങ്ങളുടെ മണവാളന് കൊടുക്കുവാനായിട്ട് അവർ കരുതി വെച്ചിരിക്കുന്ന സുഗന്ധ ദ്രവ്യമാണ്.
കാസ് സേത്ത് 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 ഒരു 7 കുടുംബം, ഒരു മിഡിൽ ഫാമിലി, അവളോ കാസ് സേത്ത് വെച്ച് സമ്പാദിച്ചു വെച്ചിരുന്ന കോസ്റ്റ്ലി വിലയേറെപ്പെട്ട നളത തൈലം. അത്
ഒരു സാധാരണ കുടുംബം പണം ചേർത്ത് 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 വെച്ച് ആ ഒരുക്കി വാങ്ങിയ അങ്ങനെയുള്ള സ്വച്ഛ ജഡമാംസി തൈലം.
ഞാൻ നിനക്കിരേ ഞാൻ നിനക്കിരേ ഞാൻ എന്നുടേ ഇത് എന്നുടേ ധ്യാനം ഇത് എന്നുടേ ധ്യാനം ഇത്
ഞാൻ എന്റെ ചിന്ത ഞാൻ ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്ന ചിന്തയാണ്,
മാർത്താളുടെ കയ്യിലും നളത് തൈലമുണ്ട്.
മാർത്തയുടെ കയ്യിലും ഈ സ്വച്ഛ ജഡമാംസി തൈലം ഉണ്ടായിരുന്നു.
ആ എനക്ക് പിന്നാലെ തിരുമണം ആവോ, എനക്കൊരു പുരുഷ ഓർവാ, എൻ പുരുഷനുക്ക് ഇന്ന നളത് തൈലത്തെ കൊടുക്കണം.
എന്നാൽ മാർത്തയുടെ ഹൃദയത്തിൽ എനിക്ക് കുറച്ചു നാൾ കഴിയുമ്പോൾ എനിക്ക് വിവാഹം നടക്കും, എനിക്ക് വിവാഹം നടക്കുമ്പോൾ എനിക്ക് വരുന്ന ആ ഭർത്താവിന് ആ സ്വച്ഛ ജഡമാംസി തൈലം കൊടുക്കാം എന്ന് അവൾ കരുതി വെച്ചിരുന്നു.
ആണല്ല മറിയാൾക്ക് അവൾ യേശു ക്രിസ്തു മേലിരുന്നതാണ് അന്ത ഡിവോഷൻ. ഇല്ലാൽ കല്യാണമാവത് കല്യാണമാവത് കാച്ചാവത് ഒന്നുമേ എനിക്ക് വേണ്ട. എന്റെ കല്യാണം നടന്നാലും ശരി നടക്കാലും ശരി, എൻ പുരുഷൻ ഇരുന്നാലും ശരി, എനിക്ക് പുരുഷൻ ഇല്ലാത്തനാലും ശരി, നാളെ പിന്നാട്കളിലേ ഇരിക്കരുതേ ഇപ്പോഴേ എൻ മണവാളനുക്ക് ഉടച്ചു ഊത്തരൻസ് തൊട്ട് ഉടച്ചു ഊത്തനാവ.
എനിക്ക് വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും, എനിക്ക് ഭർത്താവുണ്ടെങ്കിലും ഭർത്താവില്ലെങ്കിലും, എന്നെ സംബന്ധിച്ചോളം എന്റെ പ്രിയനായ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ ഭാവിയിലേക്ക് ഞാൻ കരുതി വെക്കാതെ എനിക്ക് ഇപ്പോഴുള്ള ഏറ്റവും വിലയുള്ളത് ഞാൻ എന്റെ പ്രിയനായ എന്റെ മണവാളനായ കർത്താവിന് പാദത്തിൽ ഞാൻ ഒഴുക്കുന്നു എന്ന മനോഭാവമായിരുന്നു അവൾക്ക്.
ഇവരെ എന്നുടേ മണവാളൻ,
കർത്താവ് യേശു കർത്താവാണ് എന്റെ മണവാളൻ.
ഇതുക്ക് പിറകു എന്നാ ഒരു മണവാളൻ, എന്റെ മണവാളനുക്ക് എടുത്ത് ഉടച്ചു ഊത്തരേൻ തൊട്ട് ഉടച്ചു ഊത്തന.
ഇതിലും വലിയ മറ്റേത് ഒരു മണവാളന് വേണ്ടി ഞാനിത് കരുതി വെക്കണം.
പ്രിയമാണ്
കർത്താവിന്റെ പാദത്തിൽ ഞാനിത് ഉടക്കുന്നു.
എന്റെ സ്നേഹം എന്റെ ഡിവോഷൻ ഇരിക്കും പക്ഷത്തിൽ എവിടെ സാക്രിഫൈസ് വന്നാലും പണിട്ട് പോളാം.
ഈ ഒരു ഭക്തി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് അവന്റെ പാദത്തിൽ ഒഴുക്കുവാനായിട്ട് ഒരു മടിയും ഉണ്ടാവുകയില്ല.
ഞാൻ ഒരു പിക്ചർ കാണിപ്പിക്കണം ഉറുമ്പുകരേ.
ഞാൻ നിങ്ങൾക്ക് ഒരു ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കട്ടെ.
ഞാൻ ഇവിടെ തിരുച്ചവിലെ എന്റെ പിക്ചർ ആണ് കാണിപ്പിച്ചിരിക്കേ.
ഞങ്ങളുടെ ചേർച്ചിൽ ഞങ്ങൾ ഈ ഒരു ചിത്രം കാണിച്ചു.
അന്ത ബേർഡ് അന്ത പുറ ഇല്ലാതിരിക്കുന്ന ഒരു സൂനലിൽ, പുറ ഇല്ലാതിരിക്കുന്ന സൂനലിൽ ഇന്ന് പിള്ളേറ്റ ഉള്ളതാണ്. എന്ത് ടോയ്സ്മേ ഇന്ന് പിള്ളേറ്റ എന്ത് വാങ്ങ മുടിയില്ല.
അവിടെ ആ പ്രാവ്, പ്രാവിന്റെ ചിത്രം നിങ്ങൾ കണ്ടല്ലോ. ആ പ്രാവ് അവിടെ വരുന്നതിന് മുമ്പ്, ആ പ്രാവ് ഇല്ലാതിരുന്ന ഒരു സമയത്ത് ആ കുഞ്ഞിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ കളിപ്പാട്ടങ്ങൾ ഒന്നും തന്നെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുവാനായിട്ട് കഴിയില്ലായിരുന്നു.
നീ എപ്പോ ഒരു പ്ലേറ്റ് ഒരു ടായ് വാങ്ങിയെടുക്കും പാപ്പോ.
നിങ്ങൾ ആരെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിൽ നിന്നും ഒരു കളിപ്പാട്ടം പിടിച്ചു വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ?
ഉടനെ വിടാതെ
ആ കുഞ്ഞ് ആ കളിപ്പാട്ടത്തെ അവളുടെ കയ്യിൽ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് വിടത്തേയില്ല.
മനുഷ്യനുടേ സ്വഭാവമേ തർപ്രിയൻ.
മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ്, അവൻ സ്വയം സ്നേഹിയാണ്.
അവൻ പിടിച്ചുക്കവേ,
അവൻ പിടിച്ചു വെക്കുന്നവനാണ്.
ഉടമ്പടിയാതെ
അവനത് കയ്യിൽ നിന്ന് വിട്ടുകളയുകയില്ല.
അത് വിടുന്ന കൂടെ സത്തം കൂടെ കത്തും, വരാൻ കത്തും. അത്
വിടാനായിട്ട് പറഞ്ഞ ഉടനെ അവൻ കരച്ചിലോട് കരച്ചിലായിരിക്കും.
ഇപ്പൊ അന്ന് പിള്ളേ പോയി വിട് 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 അപ്പടിനാ അത് വെറി ഭാരമാർക്കും. അത്
കുഞ്ഞിനോട് പറയും, നീ വിട് 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 അത് പിടിക്കാതെ വിട്, വിടാൻ പറഞ്ഞ കുഞ്ഞിന് വളരെ ഭാരമാണ് കുഞ്ഞു.
വിടെല്ലാം വേണ്ടി വേണ്ടിയില്ല. ദിടീർന്നിട്ടേക്കറപ്പ ഒരു എന്നാ വന്നിരിച്ചു കേട്ടാ ജനലൊളിയാ ഒരു പ്രാവ് വന്നിരിച്ചു.
അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അത് വിടുന്നേ ഇല്ല. അപ്പൊ ജനലിലൂടെ ഒരു പ്രാവ് വന്ന് അവിടെ ഇരുന്നു.
அந்த புறாவை பார்க்கும் பொழுது
புறாவினே கண்ட உடனே
இதெல்லாம் என்ன ஆயிடுச்சு கிட்ட டம்மி பீஸ் ஆயிடுச்சு எல்லாம்
களிப்பாட்டம் எல்லாம் அவிட இட்டு குஞ்சு பிராவின் அடுக்கலேக்கு தெரிஞ்சு
அந்த கார் வந்து 2000 ரூபா
காரணம் 2000 ரூபாய் விலையான
அங்கே உள்ள பாட்டில் கில்ட்ஸ் எல்லாம் 1500 விலை லேண்டு ஆஸ்தி கௌரவம் பட்டம் அப்படிலாம் வச்சுங்களா எல்லாமே
1500 அல்ல அதுலே அது ஸ்தலம் டிகிரி கார் இங்கேயுள்ள காரியங்களொக்கையாண நீங்க சிந்திக்கா
இதனா பாக்கிறோம் அப்படிங்கிறோம்
ஜெர்சில் இவட கேட்கணும் நீங்கள் இது விட்டுகளையுக விட்டு கொடுக்குக விட்டுகளையுக இங்கேயுள்ள சந்தேசங்களான கேட்கணும்
அது எவ்வளவுக்கு எவ்வளவு விடு விடுன்னு சொல்லுமோ அவ்வளவுக்கும் படிச்சுக்கிட்டே
இருக்கான் விடு 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 வீண்டும் வீண்டும் அது முறுக்கி பிடிச்சுக்கொண்டிருக்கிய இல்ல இல்ல இல்ல
இப்ப உள்ளார ஜன்னல் வழியா ஒரு புறாவ் வந்துருச்சு உள்ளார
அப்ப பெட்டன் ஜன்னல் வழி ஒரு பிராவ் காரி வந்து
மோர் அட்ராக்டிவ்
வளரே ஆகர்ஷணமுள்ள ஒரு பிராவ்
மோர் ஃபேசினேட்டிங்
வளரே ஆகர்ஷணமுள்ள ஒரு பிராவ்
அதை பார்க்கும் பொழுதே விடுன்னு யாரும் சொல்ல வேண்டாம் அப்படி எல்லாத்தையும் விட்டுச்சு எல்லாத்தையும்
பிராவினை கண்டப்போ விடானாயிட்டு ஆரம் வந்து நிர்பந்திக்கேண்ட குஞ்சு களிப்பாட்டத்தை விட்டது போல எவ்வளவு காரியங்களை எல்லாம்
எவ்வளவு ஆர்வமாய் பேடிச்சு பாருங்க
எத்திர சந்தோஷத்தோடு கூடையா குஞ்சின் முகத்தை நோக்கி எத்திர சந்தோஷத்தோடு கூடையான பிராவின் அடுக்கலேக்கு குஞ்சு போயது
பீமானவருடைய இயேசு கிறிஸ்து உங்களுக்கு எனக்கும் உங்களுக்கு இப்படிதான் இருக்கும் இயேசு கிறிஸ்துவான
பிரியமுள்ளவரே எனக்கும் நீங்களுக்கும் இயேசு கிறிஸ்து இப்பிரகாரமாயிருக்கணும்
மரியாளுக்கு இருந்த மரியாளுக்கு இருந்ததான அந்த டிவோஷன்
மரியைக்கு உண்டாயிருந்த பக்தி
அந்த நல்லது தைலத்தை அப்படி எடுத்து உடச்சு ஊத்தினான்
அஸ்வச்சட மாம்சி தைலம் இயேசுவின் பாதத்தில் அவள் ஒழுக்கி
நாம் யாக்கோபை குறித்து நான் வாசிக்கிறோம்
நாம் யாக்கோபினை குறித்து இப்பிரகாரம் வாசிக்கணும்
ஆதியாகமம் புஸ்தகம் 29வது அதிகாரம்
உற்பத்தி புஸ்தகம் 29வது அத்தியாயம்
ஆதியாகமம் 29வது அதிகாரம்
உற்பத்தி 29வது அத்தியாயம்
20வது வசனத்தில் நாம் இப்படி வாசிக்கிறோம்
20வது வாக்கியத்தில் நாம் இப்பிரகாரம் வாசிக்கணும்
யாக்கோபு ராகேலுக்காக 7 வருஷம் வேலை செய்தான்
யாக்கோபு ராகேலினு வேண்டி 7 சம்வத்சரம் சேவை செய்தான்
அவள் பேர் இருந்ததான பிரியத்தினாலே அந்த வருஷங்கள் அவனுக்கு கொஞ்ச நாளாக தோன்றினது
அவன் அவளை சிநேகிக்கொண்டு அது அவன் அல்ப காலம் போல தோணி
பின்னால 30வது அதிகாரத்தில் வாசிக்கிறோம்
31வது அதிகாரம் 41வது அதிகாரம் 41வது அதிகாரம் 41வது வாக்கியங்கள் 40வது 41வது வசனம் എന്റെ വസ്തുത പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു 14 സംവത്സരം നിന്റെ 2 പുത്രിമാർക്കായിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി
അപ്രിയമാണുള്ളേ വേദം എന്നെ ചൊല്ലുകാൽ അവൾ മേലിരുന്നതാണ് പ്രിയത്തിനാൽ അവനുടെ പാടുകളെല്ലാം ലേസായിരുന്നത്
യാക്കോബിന് റാഹേലിനോടുണ്ടായിരുന്ന പ്രേമം കൊണ്ട് സ്നേഹത്താൽ അവനുണ്ടായിരുന്ന ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ അവന് വളരെ ലഘുവായിട്ട് തോന്നി
നാം യേശു ക്രിസ്തുക്കാക അപ്പോസ്തലനായ പൗലെ കേൾക്കുമ്പോൾ ഇപ്പോൾ ചൊല്ലുവാർ
അപ്പോസ്തലനായ പൗലോസിനോട് ചോദിച്ചാൽ അവൻ ഇങ്ങനെ പറയും
2 കൊരിന്ത്യർ 11 അധികാരത്തിൽ ഒരു വലിയ ലിസ്റ്റേ
രണ്ട് കൊരിന്ത്യർ 11 അധ്യായത്തിൽ ഒരു വലിയ ലിസ്റ്റ് നാം കാണാം
അവരുടെ പാടുകളുടെ പട്ടികയിലേ അങ്ങേർക്ക്
അവിടെ അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളുടെ ഭാരങ്ങൾ അദ്ദേഹത്തിന്റെ പാടുകളുടെ ഒരു പട്ടിക തന്നെ ഇവിടെ ഉണ്ട്
എപ്പടി ഇന്ന മാതിരി പാടുകളെല്ലാം നിങ്ങൾ സഹിക്ക മുടിഞ്ഞേ
പൗലോസിനോട് നിങ്ങൾ ചോദിക്കുകയാണ് ഈ പ്രയാസങ്ങളൊക്കെ താങ്കൾക്ക് എങ്ങനെയാണ് പൗലോസ് സഹിക്കുവാനായിട്ട് കഴിഞ്ഞത്
അവർ ഒരേ വാർത്ത ചൊല്ലുവാറ്
അദ്ദേഹം ഒറ്റ വാക്കിൽ അതിന് ഉത്തരം പറയും
അത് വാർത്ത എന്നെ ചൊല്ലുവാർ എന്താ
വാക്ക് എന്താണെന്ന് ഞാൻ പറയട്ടെ
ഒരു കാര്യത്തിൽ കാണിക്കാൻ വരുമ്പോൾ
ഞാനത് നിങ്ങൾക്ക് കാണിക്കാം
2 കൊരിന്ത്യർ 11 അധികാരത്തെ ഞാൻ തിരുപ്പോം
2 കൊരിന്ത്യർ 11 അധ്യായം 23വാം വാക്യം
ഞാൻ അധികമായി പ്രയാസപ്പെട്ടവൻ
ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു
ഞാൻ അധികമായി അടിപ്പെട്ടവൻ
അധികം പ്രാവശ്യം തടവിലായി
അധികമായി കാവളിയിൽ വയ്ക്കപ്പെട്ടവൻ
അനവധി അടികൊണ്ടു
അനേകതരം മരണാവസ്ഥയിൽ അകപ്പെട്ടവൻ
പലപ്പോഴും പ്രാണഭയത്തിലായി
39 അടികളായി 5 തരവേ അടിക്കപ്പെട്ടേൻ
39 അടി എനിക്ക് 5 പ്രാവശ്യം കിട്ടി
3 തരം വിലാറുകളാൽ അടിപ്പെട്ടേൻ
3 വട്ടം കോലിനാൽ അടികൊണ്ടു
1 തരം കല്ലറി ഉണ്ടേൻ
ഒരിക്കൽ കല്ലേർ കൊണ്ടു
3 തരം കപ്പൽ സേതത്തിൽ ഇരുന്നേ
3 പ്രാവശ്യം കപ്പൽ ചെയ്തു
ഒരു റാഫ് മുഴുവൻ കടലിലേ
ഒരു രാവും പകലും വെള്ളത്തിൽ കഴിച്ചു
6 കളാൽ വന്ന മോശം
എനിക്ക് നദികളിലെ ആപത്ത്
കല്ലറാൽ വന്ന മോശം
കള്ളന്മാരുള്ള ആപത്ത്
സ്വജനങ്ങളാൽ വന്ന മോശം
സ്വജനത്താലുള്ള ആപത്ത്
27വാം വസനം പ്രയാസം
അധ്വാനം
വരുത്തം
പ്രയാസം
കൺവിഴിപ്പുകൾ
പലവട്ടം ഉറക്കിളപ്പ്
പശി
പൈതാഹം
ദാഹം
ഉപവാസങ്ങൾ
പട്ടിണി കുളിർ
ശീതം
നിർവാണം
നഗ്നത
இவ்வளவும் பவுல் கடந்து போனார்.
இதிலூடைய எல்லாம் பவுலோஸ் கடந்து போய்
அவருடைய ரகசியத்தை கேட்டோம்னு வச்சுங்க.
பவுலோஸினோட ஜோதிக்கையான பவுலோஸ் தாங்களுக்கு எங்கேயான இதிலூட கடந்து போகன் கழிஞ்சது ரகசியம் தான்.
2 குருந்தியர் 5 அட்ஸ் தர் சீக்ரெட் ஆஃப் ஹிஸ் சஃபரிங்ஸ்.
பவுலோஸின் ஈ சாஹரியங்களோட கடந்து போகுவானாயிட்ட பவுலோஸினே சஹாயிச்சது எங்கேயான அதுல ரகசியம் தான்.
2 குருந்தியர் 5 அதிகாரம்
2 குருந்தியர் 5 அத்தியாயம்
14 வசனத்தில் இப்படி நாம் வாசிக்கிறோம்.
15 வாக்கியத்தில் நாம் இங்கே வாசிக்கிறோம்,
கிறிஸ்துவின் அன்பு என்னை நெருக்கி ஏவுகிறதுங்கிறார்.
14 வாக்கியம், கிறிஸ்துவின் சிநேகம் எங்களை நிர்பந்திக்கின்றது.
நான் அதிகமாய் மன்னிக்கப்பட்டவன்,
நான் அதிகமாய் என் பாவங்கள் க்ஷமிக்கப்பட்டவனான.
இங்குள்ள எல்லாரையும் பார்க்கலும் எனக்கு அதிகமாய் மன்னிக்கப்பட்டிருக்கிறது.
நீங்கள் எல்லாரையும் காட்டிலும் அதிகம் என் பாவங்கள் அதிகமாய் க்ஷமிக்கப்பட்டவனான. ஞான்
சபையை நான் துன்பப்படுத்தினவன்,
ஞான் தேவ சபையை உபதிரவிச்சவனான்.
நான் ஒரு கொலைபாதகன்,
ஞான் ஒரு கொலைபாதகனான்.
என்னை அதிகமாய் ஆண்டவர் எனக்கு மன்னித்திருக்கிறார்.
என் பாவங்களை தெய்வம் வளரே அதிகம் தெய்வம்
எனக்கு 500 வெள்ளிப்பணம் எனக்கு மன்னிக்கப்பட்டிருக்கு.
எனக்கு 500 வெள்ளி காசு எனக்கு 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 க்ஷம லபிச்சிட்டுண்டு.
இப்படிப்பட்ட முந்தி அன்பு கூர்ந்த அந்த தேவனுக்காக அந்த கிறிஸ்துவனுடைய அன்பு என்னை நெருக்கி ஏவுகிறதுங்கிற
இப்பிரகாரம் என்னை ஓ இத்தோளம் என்னை சிநேகிச்ச ஈ கர்த்தாவினோடுள்ள சிநேகம் என் உள்ளத்தை என்னை நிர்பந்திக்கணும்.
பிரியமானவர்களே, அந்த டிவோஷன் தான் அவரை பாடுகளுக்குள் நடத்தினது.
பிரியமுள்ளவரே, ஆ ஒரு பக்தி ஆ ஒரு சிநேகம் ஆன ஈ பிரயாசங்களிலூடையொக்கெ கடந்து போகுவான் பவுலோசினே
சகாயிச்சு. அந்த அன்புதான் மரியாளிடத்தில் விலையேறப்பட்டதை சாக்ரிஃபைஸ் பண்ண வச்சது.
ஆ சிநேகமான ஏற்றவும் விலையுள்ளது கர்த்தாவின் பாதத்தில் உடைக்குவானாயிட்டு மரியாயை நிர்பந்திச்சு.
பிரியமானவர்களே, அந்த டிவோஷன் ஸ்பிரிட் நம்முடைய வாழ்க்கையில ஒருபோது குறைஞ்சிட வேண்டாம்.
பிரியமுள்ளவரே, ஈ ஒரு பக்தியுடைய ஆத்மாவ் ஈ சிநேகத்தின் ஆத்மாவ் நம்முடைய ஜீவிதத்தில் இருந்து அல்பம் போலும் குறைஞ்சு போகிறது.
நம் இயேசு கிறிஸ்துக்காக பைத்தியக்காரர்களாயிருப்போம்.
நம் இயேசு கிறிஸ்துவின் வேண்டி பிராந்தன்மாராயி போஷன்மாராயிருக்கோம்.
தேவ பிரியர்களாயிருப்போம்.
நாம் தெய்வ தெய்வ பிரியமுள்ளவராயிருப்போம்.
அக்கிரமம் மிகுதியாய் இருக்கிறதான நாட்களில் கிறிஸ்துவனுடைய அன்பு நம்முடைய இருதயங்களில் ஊற்றப்படட்டும்.
அதிக்கிரமம் நிறைஞ்சிருக்கின்ற ஈ காலகட்டத்தில் கிறிஸ்துவின் சிநேகம் நம்முடைய ஹிருதயங்களிலேக்கு ஒழுக்கப்படட்டே.
இந்த டிவோஷன் ஸ்பிரிட்னாலதான் வரக்கூடிய நாட்களில் நாம் கிறிஸ்துக்கென்று நாம் நிற்க முடியும்.
ஈ ஒரு தெய்வ பக்தியுடைய தெய்வ சிநேகத்தின் ஒழுக்கு நம்முடைய ஹிருதயங்கள் உண்டெங்கில் மாத்திரமே வரும் தினங்களில் கர்த்தாவின் வேண்டி நமக்கு நிற்குவான் கழியுள்ளூ.
நான் வெளிப்படுத்தின விசேஷம் 2 அதிகாரத்தில் வாசிக்கிறோம்.
நான் வெளிப்பாடு புத்தகம் 2 அத்தியாயத்தில் வாசிக்கணும்,
10 வசனத்தில் வாசிக்கிறோம்.
அவருடைய 10 வாக்கியத்தில் நாம் வாசிக்கணும்,
நீ படப்போகிற பாடுகளை குறித்து எவ்வளவேனும் பயப்படாதே,
நீ சகிக்கவன் உள்ளது பேடிக்கேண்டா.
நீ சோதிக்கப்படும் பொருட்டாக பிசாசும் சிலரை காவலில் போடுவான்.
நீங்களை பரீட்சிக்கின்றதில் பிசாசு நீங்கள் சிலரை தடவிலாக்குவான் போகுது.
10 நாள் உபத்திரப்படுவீர்கள்,
10 திவசம் உங்களுக்கு உபத்திரவம் உண்டாகும்.
மரணபரியந்தம் நீ உண்மையாயிரு,
மரணபரியந்தம் விசுவஸ்தனாயிரு.
உனக்கு ஜீவ கிரீடத்தை நான் தருவேன்,
என்றால் என் ஜீவ கிரீடம் நினைக்க நல்கும்.
அம்பிரியமானவர்களே, எது நம்மை வரக்கூடிய நாட்கள் உண்டான எல்லா சஃபரிங்ஸ்லயும் நம்மை நிலைநிறுத்த போவது எது என்றால் தட் லவ் ஆஃப் காட்.
நம்மை வரும் நாடுகளில் உள்ள எல்லா தரத்திலுள்ள பிரயாசங்களும் பிரச்சனைகளிலும் நம்மை நிலநிறுத்துவது ஈ தெய்வ சிநேகம் மாத்திரமான.
அது மாத்திரமே நம்மை நிலநிறுத்தும்,
அது மாத்திரமே நம்மை நிலநிறுத்துவானாயிட்டு.
ஒவ்வொரு திருச்சபையினுடைய இத்தனை ஆண்டுகளினுடைய திருச்சபையினுடைய வரலாறுகள் கிறிஸ்துவனுடைய அன்போர்களை நெருக்கி ஏவனபடினால் தங்களை உபத்திரவத்துக்கு தங்களை விற்று போட்டார்கள்.
ஈ கிறிஸ்தவ சரித்திரம் முழுவதும் நாம் நோக்கியால் கிறிஸ்துவின் சிநேகம் நிர்பந்திச்ச ஆளுகளான அவரை தன்னை முழுவதுமாயிட்டு கர்த்தாவின் வேண்டி அர்ப்பிச்சது.
கீழே அந்த நாட்கள் முதலாம் நூற்றாண்டினுடைய முதல் திருச்சபையில அந்திப்பா என்பவனை குறித்து நாம் வாசிக்கிறோம். 13 வசனத்தில்
இவட 13 வாக்கியத்தில் அந்த ஆதி நூற்றாண்டில் உள்ள அந்திப்பா என்று பரையின் ஒராளினை குறித்து நாம் இவட வாசிக்கிறோம்.
13 வசனத்தில் வாசிக்கிறோம், சாத்தான் குடிகொண்டிருக்கிற இடத்திலே உங்களுக்குள்ளே எனக்கு உண்மை உள்ள சாட்சியான அந்திப்பா என்பவன் கொல்லப்பட்டான் என்பதை வாசிக்கிறோம்.
அவிடே நாம் வாசிக்கிற 13 வாக்கியம், சாத்தான் பார்க்கும் இடத்து தான் என் சாட்சியும் விசுவஸ்தனுமாய அந்திப்பாசினை கொன்ன காலத்து போலும். அந்திப்பாஸ் அவிட கொலை செய்யப்பட்டு வந்த
உண்மையுள்ள மனசாட்சி உண்மையுள்ள சாட்சியுடையவன்,
அவன் விசுவஸ்தனாய ஒரு சாட்சியாயிருந்து
அவன் கொல்லப்பட்ட அவனுடைய விசுவாசத்தை நிமித்தமாய் அவன் கொல்லப்பட்டான்.
அவன் விசுவாசம் மூலம் அவன் அவிட கொல்லப்பட்டு
அவனுடைய விசுவாசத்தை மறுதளிக்காதபடிக்கு விசுவாசத்துக்காக நான் நின்றவன்.
அவன் விசுவாசத்தில் மறுதளிக்காத விசுவாசத்தில் உரைச்சு கொண்டு அவன் அவன் நின்று.
அப்பிரியமானவர்களே, கடைசி நாட்டில் நம்முடைய விசுவாசத்தை மறுதளிக்கக்கூடியதான காலங்கள்.
பிரியமுள்ளவரே, அவசான நாளுகளில் நம்முடைய விசுவாசம் விட்டு நாம் போகுவானுள்ள பரீட்சைகள் வந்தேக்காம்.
சீனாவில் ஒரு மிஷினரி குறித்து நான் அறிந்திருக்கிறேன்.
சைனாவில் உள்ள ஒரு மிஷினரி குறித்து ஞான் கேட்டுட்டுண்டு.
அவரை கொண்டு போய் எங்க போனாலும் சைனாவில் நிறைய பேர் மனம் மாற்றிட்டே இருந்தார். ரிப்பன்டன்ஸ்குள்ள நடத்தினார் பேப்டிசம்.
அதேகம் போய இடங்களில் எல்லாம் அநேகர் மனசாந்திரப்படுகையும் அநேகரை ஸ்நானத்திலேக்கும் சிஷ்யத்திலேக்கும் நயிக்குவானாயிட்டு தெய்வம் அதேகத்தை உபயோகிச்சு.
இவர் வெளியில விட்டா சைனீஸ் அத்தனை பேரையும் இவர் கன்வெர்ட் பண்ணிட்டு இருக்காரு, ஜெயில கொண்டு போய் போட்டாங்க.
அதிகாரிகள் அதேகம் புறத்தானெங்கில் சைனில் உள்ள ஆளுகள் எல்லாம் ரட்சிக்கப்படும் என்று பயந்து அதேகத்தை கொண்டு போய் ஜெயிலில் அடைச்சு.
ஜெயில 800 பேர் கொண்டதான செல் அது. 800 பேர் கொண்டது.
800 ஆளுகள் தாமசிக்கின்ற ஒரு ஜெயில்
600 பேர் ரட்சிக்கப்பட்டார்கள்.
ஆ ஜெயிலில் உள்ள 600 ஆளுகள் ரட்சிக்கப்பட்டு
இவனை வெளியில விட்டா இவன் சுவிசேஷ அறிவிக்கிறான் சொல்லிட்டு ஜெயில விட்டா ஜெயில 800ல 600 பேரை கிறிஸ்துக்குள்ள திருப்பிட்டார்.
அவன் வெளியிலானெங்கில் ஆளுகளை ரட்சையிலேக்கு நடத்தும் என்று பயந்து ஜெயில் அறைகளில் அடைச்சப்போ ஆ ஜெயிலில் உள்ளில் உள்ள 600 ஆளுகள் 800ல 600 ஆளுகளையும் ரட்சையிலேக்கு அவனை நயக்குவானிட்டு கழிஞ்சு.
ஓகே, உன சும்மா விடக்கூடாதுன்னு முடிவு பண்ணாங்க.
அவர் தீர்மானிச்சு இவனை வெறுதெ விடுவான் பாடல்.
ஓகே, 4 அடி உயரம்,
4 அடி உயரம்,
4 அடி அகலம்,
4 அடி வீதி,
4x4x4
4x4x4 4 அடி உயரம், 4 அடி 4 அடி ஹைட், 4 அடி வீதி.
அவருக்காகவே ஒரு பிரேசல் ஒரு ஒரு சிறைச்சாலையில் ஒரு செல்ல ஒன்று போட்டாங்க.
அத்தேகத்தின் வேண்டி தன்னே ஒரு அங்கனே உள்ள ஒரு குடிசு முறி ஆ ஜெயிலில் அவர் உண்டாக்கி.
அவர் இருக்கிற ஹைட்டுக்கு அவர் 6 அடி உள்ளவர், ஆனா 4 அடி தான்.
அத்தேகத்தின் 6 அடி உயரம் உண்டு, பட்சே ஈ ஜெயிலில் உண்டாக்கிய ஆ குடிசு முறிக்கு 4 அடி மாத்திரம் உயரம் உள்ள
அடுத்த 6 அடி 4 அடி தான் இருக்கு.
அத்தேகத்தின் கிடக்கணவங்க 4 அடி வேணும், பட்சே அதிக வீதி 4 அடி மாத்திரமே உள்ளது.
இனி ஜெயில மற்றவங்களுக்கு போறதுக்கு இடம் கிடையாது, இந்த 4x4x4 கடை அப்படின்னு
போட்டாங்க. மற்றவிடையே சுதந்திரம் இல்ல, ஈ 4x4x4 ஈ முறையில் மாத்திரம் நீ இருக்கணும்.
உள்ளரையே குடங்கி உள்ளரையே கிறிஸ்துவை தரிசித்து கிறிஸ்துவனுடைய அன்பின் நிமித்தமாய் வாழ்நாள் ஃபுல்லாக செலவழித்தார்.
தன்னுடைய ஜீவிதகாலம் முழுவதும் கிறிஸ்துவின் சிநேகத்தை தியானிச்சு கொண்டு அதேகம் ஆ ஜெயிலறையில் ஆ சிறிய முறைக்குள்ளில் அதேகம்
ஜீவியமானவர்களே, அந்திப்பாவுடைய சாட்சிகள் இன்னும் தொடர்ந்து வந்து கொண்டுதான் இருக்கிறார்.
பிரியமுள்ளவரே, அந்திப்பாசின் ஆ சாட்சியத்தின் சாட்சியத்தை தொடர்ந்து கொண்டு பல தேவபக்தன்மாரும் இப்பிரகாரம் சபாச்சரித்திரத்தில் உண்டு.
வேதம் சொல்லுகிறது,
தெய்வம்
மரண பரியந்தம் நீ உண்மை உள்ளவனாயிரு,
மரண பரியந்தம் நீ விசுவஸ்தனாயிருக்கிய,
உன்னுடைய விசுவாசத்தை நீ மறுதலிக்காத,
நின்ற விசுவாசத்தை நீ தெளிச்சு கலையாதிருக்க,
உன்னுடைய விசுவாசத்தை நீ விற்று போடாத,
நின்ற விசுவாசத்தை நீ விற்று கலையாதிருக்கிய.
அற்பமான சிரேஷ்ட புத்திர அற்பமான கூழுக்காக சிரேஷ்ட புத்திர பாகத்தை விற்று போட்டாத,
சிவந்த பாயசத்தினாய் நின்ற ஜேஷ்ட அவகாசத்தை நீ விற்று கலையாதிருக்கிய.
அப்பிரியமானவர்களே, இந்த நாட்கள் அப்படிப்பட்ட விசுவாசத்தில் மறுதளிக்கிறவர்கள் நிறைய காரியங்கள் நடந்து கொண்டிருக்கிறது.
இந்த விசுவாசத்தை தெளிச்சு கொண்டு பல காரியங்கள் இந்த தெய்வ சபையில் உள்ள ஆளுகளிடையிலும் நடக்கும்.
அந்திப்பா போல நாளைக்கு நாம் கொல்லப்பட மாட்டோம்,
ஒரு அந்திப்பாசினை போல நாம் நாளை கொல்லப்பட்டு வரா.
இந்திய தேசத்திலே அந்த 4x4 சிறைச்சாலைக்கு நாம் நாளைக்கு யாரும் போறது கிடையாது.
இந்தியில் 4x4x4 இங்கே உள்ள ஒரு குடிசு முறையில் ஜெயிலில் நீங்களை அடைச்சிருந்து வரா.
இல்ல, அப்படியெல்லாம் நமக்கு இன்னைக்கு இல்ல.
இன்னும் நமக்கு அங்கேயுள்ள பீடனங்கள் இல்லாத
நல்ல கால சூழ்நிலைகளில் நாம் இருக்கிறோம்.
நாம் இன்னும் நல்ல சாஹியங்கள் நமக்கு சுற்றிலுமுண்டு.
நம்மளுடைய விசுவாசத்தை நாம் எப்படி மறுதளிக்காமல் இருப்பது?
என்னால் ஈ சாஹியத்தில் நம்முடைய விசுவாசம் தெஜிக்காது நமக்கு எங்கே இருக்குவானு கிடையாது, எங்க ஜீவிக்குவான் கழியும்.
ஒரு ஐடி ஃபீல்டில் உள்ளதான ஒரு வாலிபனை கொடுத்து நான் அறிவேன்.
ஐடி ஃபீல்டில் ஜோலி செய்யும் ஒரு சிறப்புக்காரன் எனக்கு அறியும்.
அவருடைய டீம் லீடர் அவருடைய பர்த்டேக்கு பார்ட்டிக்கு ஒரு ஹோட்டல் கூப்பிடுறாரு நைட்ல.
அதேகத்தின் டீம் லீடர் அவனே தன்னை பர்த்டேக்கு ஒரு பார்ட்டிக்காய் ஒரு ஹோட்டலிலேக்கு க்ஷணிக்கணும்.
எல்லாரும் அந்த அந்த டீம்ல இருக்கிறதான 15-20 பேரும் அந்த நைட் போகணும். பிகாஸ் ஹி இஸ் த லீடர்,
அதேகம் டீம் லீடர் ஆன. அதுகொண்டு ஆ டீமில் உள்ள 15-20 ஆளுகள் எல்லாரும் அதேகம் டீம் லீடர் ஆயதுகொண்டு தான் ஆ பார்ட்டிக்கு அவரெல்லாம் பங்கெடுக்கணும்.
இந்த டீம் லீடர்ல நம்ம பிளீஸ் பண்ணல அப்படின்னா எனக்கு ஹைக் இன்கிரிமெண்ட் கிடைக்காது. எனக்கு
ஈ டீம் லீடரை ஞான் பிரீதிப்படுத்தி இல்லை எனக்கு என்ன ஜோலியில் எனக்கு சம்பள உயர்வு லபிக்கவே இல்ல.
ஒரு வாலிபனை கொடுத்து நான் அறிவேன்.
அங்கே உள்ள ஒரு சிறப்புக்காரன் எனக்கு அறியும்.
அவன் மோப்பம் பிடிச்சிக்கிட்டான், ஸ்மெல் பண்ணிட்டான், இந்த பார்ட்டி வந்து தண்ணி பார்ட்டி தான் தெரிஞ்சுக்கிட்டான்.
அதேகத்தின் மனசிலாய் ஈ பார்ட்டி என்று பரையிறது இது ஒரு வெள்ளம் அடிக்கிற பார்ட்டியானது அதேகத்தின் மனசிலாய்.
அவன் அந்த பார்ட்டியில கலந்துக்கல,
அவன் பார்ட்டியில் பங்கெடுத்தில்ல.
பார்ட்டியில் என்ன நடந்தது என்றால்,
ஆ பார்ட்டியில் எந்தான நடந்தது அறியாமோ,
டீம் மேனேஜர்ல லீடர்ல இருந்து உள்ளார குரூப் எல்லாம் தண்ணி ஓவரா போய் மிதந்து எல்லாம் கலாட்டா பண்ணி உடைச்சி காரியங்கள்ல சேதம் போச்சு ஹோட்டல்ல.
அப்படி அந்த ஹோட்டலில் போய ஆளுகள் வெள்ளம் அடிச்சு டீம் லீடர் மாத்திரமல்ல மேனேஜரும் எல்லாவரும் ஈ மதியம் கூடுதൽ அகத்தாக்கி அப்படி ஆ ஹோட்டலில் எல்லாம் அடிச்சு உடைச்சு பலதரத்திலுள்ள பிரச்சனைகள் உண்டாக்கி.
1 மணிக்கு போலீஸ் ஸ்டேஷன்ல பெனால்டி பேச்சுவார்த்தை கட்டி பெனால்டி கட்டிட்டு வராங்க எல்லாம்.
ராத்திரி 1 மணிக்கு அவிட போலீஸ் வந்து அவரை போலீஸ் ஸ்டேஷனில் அவரை பிடிச்சுக்கொண்டு போய் அவிட பெனால்டி அடிச்சு அதினுசேஷமான திருச்சு வந்தது.
காரியங்கள் பின்னால் அந்த வாலிபனுக்கு தெரிய வருது.
பின்னீடான இச்சிறப்புக்காரன் காரியங்கள் வியக்தமாயது.
அவங்களுக்கு எல்லாம் ஒரே பகை,
அவருக்கெல்லாம் ஈ சிறப்புக்காரனோடு வித்வேஷம்.
ஏடா நாங்க போய் போலீஸ் ஸ்டேஷனுக்கு போய் பெனால்டி கட்டிட்டு வருவோம், நீ ஜவுடால நீ வருவோம்
ஞங்களுக்கு போய் போலீஸ் ஸ்டேஷனில் போய் பெனால்டி கட்டி வரண்டு வந்து நினைக்க ஒரு பிரச்சனவும் இல்லாத நீ இங்கே நேரே நிவர்த்தி நடக்கணும்.
ஒரு பண்டமும் இல்லாத கீழே உள்ள ஆட்களுக்கு ஹைக் கொடுத்து மேல ஏத்துறான்.
அவன் தாழே உள்ள ஆளுகளுக்கொக்கே சம்பள உயர்வு கொடுத்து அவரே ப்ரமோஷன் கொடுத்து அவரே முன்னிலைக்கு கொண்டு போகணும்.
மத்தவங்களை கீழே அமுக்கிறான்
அவனே, சிறப்புக்காரனே அவனை தள்ளி தள்ளி தாழைக்கு கொண்டு
போகும். போட்டோம்
எனக்கு இத்தையிலே போகத்துள்ளு
என்ன இன்கிரிமெண்ட் ஹைக் வேலையை விடுறதுக்கே நான் ரெடியா இருக்கேன்.
நின்று இன்கிரிமெண்ட் நின்று சம்பள உயர்வு இது கண்டு ஞான் பேடிக்குவென்னா நீ சிந்திக்கிறது எந்த ஜோலி போயாலும் போய்கோட்டை.
நான் கிறிஸ்துவின் நிமித்தமாய் என்னுடைய விசுவாசத்தை எந்த சூழலில் நான் விட்டு போட மாட்டேன்.
நான் கிறிஸ்துவின்டே சிஷ்யனான கிறிஸ்துவினோடுள்ள சிநேகம் எனக்குண்ட். ஏது சாஹரியத்திலாணும் என் விசுவாசத்தை ஞான் தெளிச்சு களையில.
அந்திப்பாவுடைய சாட்சியை நான் பின்னால வருவோம்.
அந்திப்பாசின் சாட்சியம் ஒக்கே அது நமக்கு பின்னே சிந்திக்கும்.
நாலு இன்ட்டு நாள் எல்லாம் பின்னால பாத்துக்கோ.
நாலே பை நாலு குடிசு முறையை குறிச்சு நமக்கு பின்ன சிந்திச்சாலும் மதி.
முதல்ல இதுல போவோம். அதுல
ஆദ്യം നമ്മുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ നാം കടന്നു പോകുന്ന ഈ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാനായിട്ട് അഭ്യസിക്കാം.
വിശ്വാസത്തെ നാം വിറ്റുപോട വേണ്ട, വിശ്വാസത്തെ മറുതിരുത്തര വേണ്ട.
വിശ്വാസത്തെ ത്യജിക്കരുത്, വിശ്വാസത്തെ വിറ്റുകളയരുത്.
അന്ന് ക്രിസ്തുമേലുള്ള അൻപ് നമ്മളെ നെരുക്കി ഏവുമ്പോഴത്
ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഒഴുകി നിറയുമ്പോൾ
എല്ലാം കുപ്പത്തൊട്ടി തൂക്കി പോട്ടുവോ.
മറ്റെല്ലാം നാം ശവറ്റുകുട്ടയിൽ എറിഞ്ഞു കളയും.
ഞാൻ ഒരു വാലിപണി കുറുത്തനാണ് അറിവേൻ.
മറ്റൊരു ചെറുപ്പക്കാരനെ എനിക്കറിയാം.
വിശ്വാസത്തെ മറുവിലിക്കാത്തവൻ,
അവൻ വിശ്വാസത്തെ ത്യജിക്കാത്തവൻ.
പാരന്റ്സ്, ഹിന്ദു പാരന്റ്സ്,
അവരുടെ മാതാപിതാക്കൾ ഹൈന്ദവ മാതാപിതാക്കൾ.
നീ ചർച്ചക്ക് പോ എന്നവോ സൈ ആണ്, ബട്ട് ഹിന്ദു ഗേള് താ നീ മാരേജ് പണോ.
നീ ചർച്ചിൽ സഭയ്ക്ക് പോകുന്നു, അതൊക്കെ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, പക്ഷേ കല്യാണം വരുമ്പോ നീ ഹിന്ദു പെണ്ണിനെ അല്ലാതെ നിനക്ക് കല്യാണം കഴിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല.
കല്യാണം പണിക്ക് കൊണ്ടാട്ടി നീ ചർച്ചിൽ കളിച്ചിട്ട് പോ.
കല്യാണം ഹിന്ദു പെണ്ണിനെ നീ കെട്ടിക്കോ, അത് കഴിഞ്ഞ് വേണമെങ്കിൽ നീ പെണ്ണിനെയും കൊണ്ട് നിന്റെ ചർച്ചിൽ പോയിക്കോ, അതിനും കുഴപ്പമില്ല.
അരുമയാണ് വാലി പിള്ളേരെ എങ്കരിക്കേ, ഉങ്ങളുടെ വിശ്വാസം എങ്കർക്ക്.
പ്രിയ യുവാക്കളെ, യുവതികളെ, നിങ്ങളുടെ വിശ്വാസം എവിടെ?
ക്രിസ്തുവിനുടെ അൻപിനെ നെരുക്കിയാവണോ?
ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളെ നിർബന്ധിക്കണം.
നമ്മുടെ വിശ്വാസമേ എന്ന് ഉലകത്തെ ജയിക്കുന്ന ജയം.
നമ്മുടെ വിശ്വാസമാണ് ലോകത്തെ ജയിക്കുന്ന ജയം.
ക്രിസ്തു വിശ്വാസിപ്പോവനുണ്ട് ഇന്ന് ഉലകത്തെ ജയിപ്പോൻ യാർ.
ക്രിസ്തുവെ വിശ്വസിച്ചുകൊണ്ട് ഈ ലോകത്തെ ജയിക്കുന്ന അവൻ ആരാണ്?
അവനെ ദേവനാൽ പിറന്നവൻ,
അവനാണ് ദൈവത്താൽ ജനിച്ചവൻ.
ഇന്നിക്ക് ശരിയാണ് ബാണകയിൽ എക്സ്പീരിയൻസ് ഇല്ലാതെ വാലിബരുടെ മധ്യത്തിലുണ്ട്.
ഇന്ന് ശരിയായ യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിക്കാത്ത പല ചെറുപ്പക്കാർ നമ്മുടെ മധ്യത്തിലുണ്ട്.
വാലിബ പിള്ളേർ എല്ലാ കാര്യങ്ങളും ഇരുന്നിട്ടിരിക്കാണ് സഭയിലെ.
ഈ ചെറുപ്പക്കാരൊക്കെ സഭയിലുള്ള എല്ലാ കാര്യങ്ങളിലും അവർ പങ്കെടുക്കുന്നുണ്ട്.
പ്രിയമാണുള്ള ഉള്ളുടെ മാരേജ് ഉള്ളുടെ വിശ്വാസത്തിന് ഒരു ടെസ്റ്റ് ഉണക്ക്.
പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിവാഹം നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു പരിശോധനയാണ്.
ദൈവം ഇനി മറുതലിക്കാതെ നിൽക്കണം ഇടത്തിൽ.
ആ സാഹചര്യത്തിൽ ദൈവത്തെ മറുതലിക്കാതെ നീ നിൽക്കുമോ?
ഞാൻ സ്വന്തം വാലിബരുടെ സാക്ഷി കേൾങ്ങൾ.
ഞാൻ പറഞ്ഞ ഈ ചെറുപ്പക്കാരന്റെ സാക്ഷ്യത്തെ ഞാൻ
പൊറുമയാ വണക്കമാ ചൊല്ലിട്ടാ ഒരു വാർത്തയെ.
അവൻ വളരെ വളരെ താഴ്മയോടെ ബഹുമാനത്തോടെ തന്റെ മാതാപിതാക്കളോട് അനുപ്രകാരം പറഞ്ഞു.
കല്യാണമേ ഇല്ലെന്നാലും ശരി, ഹിന്ദു പൊണ്ണ കല്യാണം മാട്ടാൻ.
എനിക്ക് കല്യാണം ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിലും സാരമില്ല.
അവരുടെ പാരന്റ്സ്,
ഹിന്ദു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുകയില്ല.
അവൻ പാരന്റ്സ് എന്നാ ചൊന്നാങ്ങളെ?
അവന്റെ മാതാപിതാക്കൾ എന്ത് പറഞ്ഞെന്നറിയാമോ?
എല്ലാരും ഇപ്പൊ തന്നെ ചൊല്ലുവാങ്ങ.
എടാ, എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആദ്യം പറയും.
അത് എവിടെ നാളെ നീ ഇരിക്കാൻ പാപ്പോ അപ്പിനാണ്.
അത് എത്ര നാൾ നിന്റെ ഈ തീരുമാനത്തിൽ നീ ഉറച്ചിരിക്കുമെന്ന് നോക്കാം.
ആറു മാസം ആച്ചു.
ആറു മാസം കഴിഞ്ഞു.
ഒരു വർഷം ആച്ചു.
ഒരു വർഷം കഴിഞ്ഞു.
ഒന്നര വർഷം ആച്ചു.
ഒന്നര വർഷമായി.
വയസ്സ് പോയിട്ടേ ഇരിക്ക്.
അവന്റെ വയസ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു.
അവന്റെ പാരന്റ്സ് വീട്ടിൽ കൊണ്ടാണ്.
അവന്റെ മാതാപിതാക്കൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു.
നിങ്ങൾ ചർച്ചിലേ ഒരു പെണ്ണ പാത്ത് കല്യാണം വിടുങ്ങ.
അദ്ദേഹം എന്നോട് മാതാപിതാക്കൾ വന്ന് പറഞ്ഞു, നിങ്ങൾ ചർച്ചിൽ തന്നെ നോക്കി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവന്റെ വിവാഹം നടത്തി കൊടുക്കണം.
ആണ്, ഞാൻ കല്യാണത്തിന് വരമാട്ടോ.
എന്നാലും ഞങ്ങൾ കല്യാണത്തിന് വരത്തില്ല.
നിങ്ങൾ കല്യാണത്തിന് വരണോ? എവ്വളോ വരുന്നോ.
നിങ്ങൾ കല്യാണത്തിന് വരണമെന്ന് ഞങ്ങൾ വളരെയധികം അപേക്ഷിച്ചു.
പെരിയ കുടുംബം, ഒന്നു രണ്ടു പേർ വന്നാണ്.
വലിയ കുടുംബം. എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് വിവാഹത്തിന് വന്നത്.
അവർക്ക് കല്യാണത്തിലെ നിരവധി പേർ വരല്ലേ.
ആ വിവാഹത്തിന് അവരിൽ പലരും വന്നില്ല.
വിശ്വാസത്തെ മറുവിലിക്കാത്ത സഹോദരൻ,
വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുത്ത, വിശ്വാസത്തെ തിരിച്ചു കളയാത്ത ഒരു ചെറുപ്പക്കാരൻ.
നാല് ഇട്ട് നാല് ഇട്ട് ജയിൽ പിന്നാലെ.
നാല് ബൈ നാല് കൊടുസുമുറി ജയിലൊക്കെ പിന്നീടാണ്.
പ്രിയമാണുള്ള, ഇപ്പൊ നാം വിശ്വാസത്തെ മറുതലിക്ക വേണ്ട.
പ്രിയമുള്ളവരെ, നമ്മുടെ ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ വിശ്വാസത്തെ മറുതലിക്കാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് അഭ്യസിക്കാം.
ഞാൻ ഒരു ഗ്രാമത്തിൽ കുടിയിരുന്നേ.
ഞാനൊരു ഗ്രാമത്തിൽ താമസിച്ചിട്ടുണ്ട്
എന്നുടേ ആരംഭ നാട്കളിൽ,
എന്റെ ജീവിതത്തിന്റെ ആരംഭ നാളുകളിൽ.
ഫുൾ ഓഫ് റോമൻ കാത്തലിക്സ്.
അവിടെ മുഴുവൻ റോമൻ കത്തോലിക്ക ആളുകളാണ്.
മോർ ദൻ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ റോമൻ കാത്തലിക്സ്.
ആയിരക്കണക്കിന് ആളുകൾ റോമൻ കത്തോലിക്ക ആളുകൾ.
ഫ്യൂ മുസ്ലിംസ് ഫോർ മട്ടൺ.
അവിടെ കുറച്ച് മുസ്ലിംസ് മാത്രം, അവര് മട്ടൺ വിൽക്കുന്നവരാണ്.
ഫ്യൂ ഹിന്ദു പീപ്പിൾ ഫോർ മിൽക്ക്.
അവിടെ പാല് കൊടുക്കുന്ന കുറച്ച് ഹൈന്ദവരും.
அந்த கிராமத்தில் நான் குடியிருந்தேன்.
ஆ கிராமத்தில் நான் தாமசிச்சிருந்தேன்.
அந்த ஊர்ல வந்து வரி போடுவாங்க, டாக்ஸ் போடுவாங்க.
ஆ கிராமத்தில் அவர் டாக்ஸ் கொடுக்கணும்.
ஃபார் டெம்பிள் டாக்ஸ்.
அப்படி அதன க்ஷேத்திரத்தின் வேண்டி உள்ள ஒரு டாக்ஸ் ஆன்.
மாதா மேரியினுடைய சப்பரம், வீதி உலா, வான வேடிக்கைகள், இதுக்கெல்லாம் வந்து டாக்ஸ். ஒரு வீட்டுக்கு வரி இவ்வளவு ரூபா.
அதுபோல அவட கத்தோலிக்க ஆளுகள் அவருடைய உற்சவத்தின், அவருடைய பெருநாளின், மேரியை அவருடைய ஆராதிக்கிறதுக்கு வேண்டியுள்ள காரியங்கள் செய்யுன்னதினൊക്കെ அவർ ஒரு வீட்டுக்கு எത്ര ரூபா എന്ന് പറഞ്ഞു பிரிக்கும்.
வாத்தியாரே வரி கொடுங்க, வாத்தியாரே அப்படி பில் எடுத்து வந்துட்டாங்க. வரி கொடுங்க வாத்தியாரே,
என் அடுத்து வந்து பில்லுமாயிட்டு வரும். சாரே வரி, ஞங்களுக்கு டாக்ஸ், டாக்ஸின் காசு சாரே.
இது எதுக்கு வரி?
ഞാൻ ചോദിച്ചു ഇത് എന്തിനാണ് ഈ പണം നിങ്ങൾ പിരിക്കുന്നത്?
ഇത് ഊർ വരി, ടെമ്പിൾ വരി.
ഇത് ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഗ്രാമത്തിലെ നിന്ന് ഞങ്ങൾ വാങ്ങുന്ന പണമാണ്.
സോറി സർ, ഐ ആം എ ക്രിസ്ത്യൻ, ഐ കനോട്ട് ഗിവ്. ഇതുക്കെല്ലാം നല്ല കൊടുക്ക മുടിയാതെ നിങ്ങൾ ഊർല വന്ന് ഒരു തണ്ണി ടാങ്ക് കെട്ടുങ്ക, വാട്ടർ ടാങ്ക് കെട്ടുങ്ക, റോഡ് പോടുങ്ങ, ലൈബ്രറി വൈങ്ങ, എല്ലാരോടും കൊഞ്ചം കൂടെ കൂടെ ഞാൻ തരേ. ഇതുക്ക് എന്നാലും കൊടുക്കുന്നതിന് എനിക്ക് മനസ്സാക്ഷി ഓല അപ്പം സോറേ.
ഞാൻ അവരോട് പറഞ്ഞു, ഇതെന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഇത് ഈ കാര്യത്തിന് വേണ്ടി എനിക്ക് തരാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ അവിടെ ഒരു വാട്ടർ ടാങ്ക് കെട്ടുന്നു, അല്ലെങ്കിൽ അവിടെ റോഡ് പണിയുന്നു, അവിടെ എന്തെങ്കിലും പൊതുവായിട്ടുള്ള ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ആ കാര്യത്തിന് മറ്റുള്ളവർ കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ തരാം. പക്ഷേ ഈ കാര്യത്തിന്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഈ കാര്യത്തിന് എനിക്ക് തരാൻ പറ്റുകയില്ല.
இங்க இந்து, முஸ்லீம், ரோமன் கேத்தலிக், ப்ரோட்டஸ்டன்ட், அதெல்லாம் இங்க ஒர்க் அவுட் ஆகாது. பணம் நீ கொடுக்கணும்.
இவட இந்து, முஸ்லீம், ரோமன் கேத்தலிக் இங்கேயொன்னும் பண்ணு, நீங்களுக்கு இவடி ரட்சப்படா பற்றில, பணம் நீங்க தரணும்.
இல்லனா வீட்டை காலி பண்ணணும்.
இல்லங்கில் நீங்க இவடி வீடு விட்டு போகணும்.
நான் வீட்டை காலி பண்ணிக்கிறேன்.
ஞான் பண்ணு, ஞான் வீடு விட்டு போகலாம்.
ஒரு சில மாதங்களுக்குள்ள வீட்டை காலி விட்டு வெளியூர் போயிட்டேன்.
ஞான் சில மாசங்களுக்குள்ளில் அப்படின்னு ஆ வீடு விட்டு ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു.
എനിക്ക് ടാർച്ച കൊടുത്താങ്ങ്.
എനിക്ക് വളരെയധികം പ്രയാസങ്ങൾ അവർ നൽകി.
എന്നുടെ വീട്ട് ഓണർട്ട്, ഞാൻ വാടക ഇരുന്ന അത് മുതലാളിയിട്ട് പ്രശ്നം പണ്ടാ, ഇവർ വാദ്യാരി വെക്കൂടാതെ കിളപ്പുങ്ങ അപ്പിട്ടാണ്.
ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ വീടിന്റെ ഓണറിനോട് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അദ്ദേഹത്തിന് വീട് കൊടുക്കരുതെന്ന് പറഞ്ഞു.
ഓക്കെ, ഞാൻ വെളിയൂർ പോയിട്ടെ.
ഞാൻ അവിടെ നിന്ന് ഞാൻ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി.
അവർക്കെല്ലാം രൊമ്പ പ്രിയ സന്തോഷം. അവർക്കെല്ലാം
വളരെ ഭയങ്കര സന്തോഷം.
ഏ വാദ്യാര, ഊറ കാളി പണ വെച്ചിട്ടോ? വാദ്യാ
എല്ലാരോടും പറഞ്ഞു, കണ്ടോ, ഞങ്ങൾ ആ സാറിനെ ഇവിടുന്ന് ഓടിച്ചു.
വാദ്യാര ജയിച്ചിട്ടോ? വാദ്യാ
കണ്ടോ, ഞങ്ങൾ ആ സാറിനെ ഇവിടുന്ന് ഓടിച്ചു, ഞങ്ങൾ ജയിച്ചു.
വാദ്യാര ഊറ വിട്ട് കാളി പണിയാച്ചു തരുമാ?
നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ആ ടാക്സ് തരാഞ്ഞ സാറില്ലേ, പണം തരാഞ്ഞ സാറിന്, അദ്ദേഹം ഞങ്ങൾ ഇവിടുന്ന് ഓടിച്ചു വിട്ടു.
ஆமாப்பா, வாத்தியார ஊற விட்டு காலி பண்ணிட்ட, ஆனா வாத்தியாருடைய விசுவாசத்தை உன்னால ஜெயிக்க முடியாது.
നിങ്ങൾക്ക് ആ സാറിനെ ഈ ഗ്രാമത്തിൽ നിങ്ങൾക്ക് തുരത്തുവാൻ കഴിഞ്ഞേക്കാം, പക്ഷെ ആ സാറിന്റെ വിശ്വാസത്തെ നിങ്ങൾക്ക് ജയിക്കുവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ.
നമ്മുടെ വിശ്വാസമേ ഉലകത്തെ ജയിക്കുന്ന ജയം.
പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസമാണ് ഈ ലോകത്തെ ജയിക്കുന്ന ജയം.
പ്രിയമാനവരെ, നമ്മുടെ വിശ്വാസത്തെ എന്ത് സുനിൽ നാം വിട്ടുപോട വേണ്ട.
പ്രിയമുള്ളവരെ, ഏത് സാഹചര്യത്തിലാകട്ടെ നമ്മുടെ വിശ്വാസത്തെ നാം ത്യജിക്കരുത്.
നമുക്ക് പാടുകൾ നിയമിക്കപ്പെട്ടിരിക്കരുത്.
നമുക്ക് കഷ്ടങ്ങൾ ദൈവം നിയമിച്ചിട്ടുണ്ട്.
ദൈവനുടെ കൃപ നമുക്ക് സമ്പൂർണ്ണമായിരിക്കരുത്.
എന്നാൽ ആ കഷ്ടങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ കൃപ മതിയായതാണ്.
കടച്ചില ഒന്ന് രണ്ട് വാർത്തകൾ ചൊല്ലി ഞാൻ മുടിക്കാൻ വരുമ്പോൾ
അവസാനം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് ഞാൻ
അവസാനം.
എന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു
വർഷങ്ങളായി ഇന്ത്യ ജപത്തെ ആണ്ടുവിടുത്തലാണ്.
അനേക വർഷങ്ങളായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഇത് എ ഡബ്ല്യു ടോസർ എന്ന ദൈവദാസന്റെ പ്രാർത്ഥനയാണ്.
അവരുടെ ജപത്തെ ഞാൻ സൊല്ലുകേ.
അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ ഞാൻ നിങ്ങളോട് പറയട്ടെ.
ലോർഡ് ജീസസ്,
കർത്താവേ യേശു ക്രിസ്തുവേ, കർത്താവേ യേശു ക്രിസ്തുവേ,
ഗ്ലോറിഫൈ ദ നെയിം,
അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ.
അറ്റ് മൈ എക്സ്പെൻസ്,
എന്റെ ചെലവിൽ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ.
സെൻഡ് യുവർ ബിൽ ടു മീ,
ദൈവമേ അങ്ങ് ആ ചെലവിന്റെ ബിൽ എനിക്ക് അയച്ചു തന്നാലും.
വിളങ്ങിട്ടീങ്ക
നിങ്ങൾക്ക് മനസ്സിലായോ?
ഏ സെലവില് ഉമ്മുടെ നാമത്തെ എവിടെ വേണാലും മഹിമപ്പെടുത്തിങ്ങ
ദൈവമേ. അങ്ങയുടെ നാമത്തെ എത്ര വേണമെങ്കിലും അങ്ങേക്ക് മഹത്വപ്പെടുത്താം, അതിന്റെ ചെലവ് ഞാൻ വഹിച്ചോളാം. എന്റെ ചെലവിൽ അങ്ങേക്ക് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താം.
ബില്ല് എനിക്ക് അണിച്ചിരുന്നേ.
അങ്ങ് ബില്ല് എന്റെ കയ്യിലേക്ക് അയച്ചാൽ മതി. അത് എ ഡബ്ല്യു ടോസർ എന്ന ദൈവദാസന്റെ പ്രാർത്ഥനയാണ്.
പ്രിയമാണവരെ,
പ്രിയമുള്ളവരെ,
ലോർഡ് ഐ ആം അവൈലബിൾ.
കർത്താവിനോട് പറയുവാൻ കഴിയുമോ? ദൈവമേ, ഇതാ ഞാൻ ഇവിടെ എന്നെ തന്നെ അർപ്പിക്കുന്നു, ഞാൻ ഇവിടെ അങ്ങേക്ക് വേണ്ടി ഞാൻ ലഭ്യമാണ്.
നമുക്ക് അവൈലബിൾ ആർക്കാണ്ട് വരെ.
കർത്താവെ, ഇതാ ഞാൻ ഇവിടെ ഉണ്ട്.
നമ്മുടെ നാമത്തെ ഞാൻ മഹിമപ്പെടുത്താൻ വരുമ്പോ,
ദൈവമേ അങ്ങയുടെ നാമത്തെ മഹിമപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
നമുക്ക് പാടുകൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയമാണവരല്ലേ.
പ്രിയമുള്ളവരെ, നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം.
നാം ഒരു ദിവസം ഒന്നും പോകേണ്ട ആവശ്യമില്ല.
നാം അവിടെ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല.
അന്ന് നാട്ടുകളെല്ലാം എണ്ണപ്പെട്ടിരിക്കരുത്.
ആ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നാളുകളൊക്കെ അത് എണ്ണപ്പെട്ടിരിക്കുന്ന നാളുകളാണ്.
അന്ത തിരുച്ചപിക്കത് പത്ത് നാട്ടുകളിന്റെ എണ്ണപ്പെട്ടിരിക്കരുത്.
ആ ദൈവസഭയെ സംബന്ധിച്ചോളം അത് പത്ത് നാൾക്കുള്ളിൽ നിന്നാണ് നാം ദൈവവചനത്തിൽ വായിച്ചത്.
നമ്മുടെ നാട്ടുകളത് എണ്ണപ്പെട്ടിരിക്കരുത്.
നമുക്കും ഉള്ള പ്രയാസത്തിന്റെയും കഷ്ടങ്ങളുടെയൊക്കെ നാളുകൾ അത് ചുരുക്കം ചില നാളുകൾ എണ്ണപ്പെട്ട നാളുകൾ.
നമ്മുടെ താണിക്ക് മേൽ ദൈവം ഒരുപോലെ ചോദിക്കപ്പെടും.
നമ്മുടെ കഴിവിന് മീതെ ദൈവം ഒരിക്കലും പരീക്ഷ അനുവദിക്കുകയില്ല.
ഒരുപോലെ ദൈവം താണിക്ക് മേൽ ചോദിക്കരുതില്ല.
ഒരിക്കലും നമ്മുടെ കഴിവിന് മേൽ ദൈവം പരിശോധന അയക്കുകയില്ല.
അത് വേണ്ടിയ ബലനെ ദൈവം തരുക.
ആ സാഹചര്യത്തിൽ ആവശ്യമായ ബലം ദൈവം നമുക്ക് നൽകും.
അത് കൃപയെ നമുക്ക് കൈയ്യടിക്കപ്പെട്ടിരിക്കരുത്.
നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവ കൃപ ദൈവം നൽകുവാൻ സന്നദ്ധനാണ്.
ഞാൻ ഒരു കാര്യത്തിനാണ് കാണിക്കാൻ വരുമ്പോഴേ
ഒരു കാര്യം കാണിക്കട്ടെ.
ഒണ്ട് പേതൃ
ഒന്ന് പത്രോസ്
ഒന്നാം അധികാരം
ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം
ഒണ്ട് പേതൃ ഒന്നാം അധികാരം
ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം
അവർ പാടുകളെയും അന്ത കൃപയും കുറിച്ച് ചൊല്ലുകിற കാര്യത്തെ നാം വാസിക്കிறோம்.
അവിടെ അവൻ കഷ്ടതയെക്കുറിച്ചും ദൈവകൃപയെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു വാക്യം
പത്താം വാസനത്തിൽ വാസിക്കிறோம். ഒന്നാം അധികാരം പത്താം വാസനം
ഒന്നാം അധ്യായം പത്താം വാക്യം
ഉങ്ങൾക്കുണ്ടാണ് കൃപയെ കുറിച്ച് തീർക്ക ദർശനം சொன்ன തീർക്കദർശികൾ இந்த கிருபையை குறித்து பரிசோதனை பண்ணினார்கள் ஆராய்ச்சி பண்ணினார்கள்
உங்களுக்கு வரானிருக்கிற கிருபையை குறித்து பிரவசிச்ச பிரவாசகன்மார் ஈ ரட்சையை ஆராய்ஞ்சு அன்வேஷிச்சிருந்து
அதாவது நான் அதை எப்படி சொல்ல வேண்டும் என்றால்
அது நான் இங்கே விவரிச்சு பரையட்டு
ஏசியா தீர்க்கதரிசி ஒரு தரிசனம் பார்க்கிறார்
ஏசியா பிரவாசகன் ஒரு தரிசனம் காணும்
அதில் ஏசியா 53 அதிகாரத்தில் ஒரு ஆட்டுக்குட்டி குறித்து நாம் பார்க்கிறோம்
അവിടെ നമ്മൾ ഏശയ്യാ 53 അധ്യായത്തിൽ ഒരു ആട്ടിൻകുട്ടിയെ കുറിച്ച് നാം വായിക്കുന്നല്ലോ.
അങ്ങ് ഒരു ആട്ടുകുട്ടി അടിക്കപ്പെടുമ്പോഴേക്ക് കൊണ്ടുപോകപ്പെടുകയാണ്.
അവിടെ ഇതാ ഒരു ഒരു ആട്ടിൻകുട്ടി കൊല്ലപ്പെടുവാനായിട്ട് കൊണ്ടുപോകുന്നു, അറുക്കുവാനായിട്ട് കൊണ്ടുപോകുന്നു.
നിന്ദ അവമാനം നുറുങ്ങുതൽ എല്ലാം പാക്കറാർ.
അവിടെ നിന്ദയുണ്ട്, അവമാനമുണ്ട്, തകർക്കപ്പെടുന്നു, ഇതെല്ലാം അവൻ ദർശനത്തിൽ കാണുന്നു.
ഉടനെ ദീർഘദർശിയ ഏശയ്യാ ആണ്ടവരെ കേക്കറാർ, ആണ്ടവരെ இந்த ஆட்டுக்குட்டியை குறித்ததான இந்த பாடுகளை குறித்ததான இந்த தரிசனம் இஸ்ரவேலர்களாகி எங்களுக்கா அல்லது பின்னாட்கள்ல இருக்கக்கூடியவர்களுக்கா அப்படின்னு ஆராய்ச்சி பண்றாரு.
உடனே ஏசியா பிரவாசகன் தெய்வத்தோடு சோதிக்கிற தெய்வமே, ஞானி போலி கண்ட ஈ தரிசனம் தகர்க்கப்படுற ஈ ஆட்டுக்குட்டி அது இப்போ உள்ள ஞங்களுடைய இஸ்ரேல் மக்களை குறிச்சாணோ அதோ இனியும் வருவானுள்ள காலத்தை குறிச்சாணோ
அப்படிங்கும்பொழுது ஏசியாவுக்கு பரிசுத்த ஆவியானவர் திருவுளம் பற்றினார்.
உடனே ഏശയ്യാവിന് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ ബോധ്യം അദ്ദേഹത്തിന് ബോധ്യം നൽകുന്നു.
ഇത് ഇസ്രവേലുകളാക്കി ഉങ്ങൾക്കല്ല, ക്രിസ്തുവുക്കും അവരുടെ പാടുകൾക്കും അതുക്ക് പിന്നാലെ വരക്കൂടിയ മഹിമയും ചൊല്ലിട്ട് അവർക്ക് ആണ്ടവർ വിളക്കം കൊടുത്താൽ.
ഉടനെ ദൈവം അദ്ദേഹത്തിന് ബോധ്യം നൽകുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ഇത് ക്രിസ്തുവിന്റെ ശേഷം ക്രിസ്തുവിന്റെ ആ പാടുകൾക്ക് അതിനുശേഷം വരുന്ന ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്.
അന്ത കാലത്തിന് വിശേഷം എന്നെ എന്നത് ആരായന്താർ
ആ കാലത്തിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് അവർ ചോദിച്ചു.
അന്ത സുവിശേഷം ഇപ്പോഴും നിങ്ങൾക്ക് പരിശുദ്ധാവിനാൽ നിങ്ങൾ കൈയ്യടിക്കപ്പെട്ടിരിക്കുന്നു പേതൃ സോറാർ.
പത്രോസ് പറയുന്നു ആ സുവിശേഷമാണ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്.
ആ 12 അവസരത്തിൽ വാസിക്കാം.
12 വാക്യത്തിൽ നമ്മൾ
ഇവകളെ ഉറ്റുപാർക്ക് ദേവദൂതരുടെ ആശയായിരിക്കാറുകൾ
അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു.
അപ്രിയമാണവരുടെ കൃപയും സുവിശേഷത്തെ പെരുകിറവുകൾ നാം എപ്പടി പിഴയ്ക്കണം ദൈവദൂതരുകൾ ഉറ്റുപാർക്ക് ആശയായിരിക്കാറുകൾ.
ഈ കൃപയുടെ സുവിശേഷം ലഭിച്ച് നാം എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാണുവാനായിട്ട് ദൈവദൂതന്മാർ കുനിഞ്ഞു നോക്കുകയാണ്.
അതായത് യേശു ക്രിസ്തു തന്നുടേ ട്രാക്കില് അവർ പോകുമ്പോഴത് അവർ ഉറ്റുനോക്കിന ദൈവദൂതരുകൾ ഇപ്പ നാം പോറതാണ് പാതയും ദേവദൂതരുടെ ഉറ്റുപാർക്ക് ആശയായിരിക്കാറുണ്ട്.
യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവൻ ഓടിയ ഓട്ടത്തെ വളരെ സൂക്ഷ്മ ദൃഷ്ടിയോടെ നോക്കിയ ദൂതന്മാർ ഇപ്പോൾ ഇന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുക്കപ്പെടുന്ന ദൈവസഭയായ നമ്മളെയും നമ്മുടെ ഓട്ടക്കളത്തിൽ നാം ഓടുമ്പോൾ ദൂതന്മാർ കുനിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്രിയമുള്ളവരെ കൃപയെ കൈയ്യടിക്കാതെ പിടിക്ക് ദൈവം പാടുകളിൽ നമുക്ക് അരുളുകയില്ല.
പ്രിയമുള്ളവരെ ദൈവത്തിന്റെ കൃപ നൽകാതെ ദൈവം നമുക്ക് പ്രശ്നങ്ങളും കഷ്ടങ്ങളും ദൈവം അനുവദിക്കാറില്ല.
അവരുടെ കൃപ സമ്പൂർണമായിരിക്കരുത്.
ദൈവത്തിന്റെ കൃപ അത് പൂർണ്ണതയുള്ളതാണ്.
അത് താഴ്മയുള്ളവർക്ക് ദൈവം അഴിക്കാറ്.
താഴ്മയുള്ളവർക്ക് ദൈവം അത് നൽകുന്നു.
അത് കൃപയിനാൽ നാം പാടുകളിലൂടെ കടന്നു ചെല്ല മുടിയും.
ആ കൃപയോട് കൂടെ നമുക്ക് പ്രയാസങ്ങളുടെയും കഷ്ടങ്ങളുടെയും മധ്യത്തിൽ വിജയകരമായിട്ട് കടന്നു പോകുവാൻ.
അത് മണവിയായിരുന്നാലും ശരി,
അത് ഭാര്യയാണെങ്കിലും,
അത് പുരുഷനായിരുന്നാലും ശരി,
ഭർത്താവാണെങ്കിലും,
അത് വേറെ സ്ഥലമായിരുന്നാലും ശരി,
അതോടെ ജോലി സ്ഥലമാണെങ്കിലും.
പോൾ പേതൃ ഇന്ന് നിർമ്മത്തിൽ അതാണ് സോറ പെരുസ കാര്യങ്ങളെ ചൊല്ലല്ലേ.
പത്രോസ് വലിയ വലിയ കാര്യങ്ങളല്ല, വളരെ പ്രായോഗികമായ കാര്യങ്ങളാണ് പത്രോസ് പറയുന്നത്.
ഒന്ന് പേതൃ 5 അധികാരം
ഒന്ന് പത്രോസ് 5 അധ്യായം
12 അവസാനം
12 വാക്യം
ഉങ്ങളിൽ നിലകൊണ്ടിരിക്കുന്ന കൃപ മെയ്യാന ദേവനുടേ കൃപയാ
നിങ്ങൾക്ക് ഉള്ള ഈ കൃപ അത് ശരിയായ ദൈവത്തിന്റെ കൃപയാണോ?
ട്രൂ ഗ്രേസ് ഓഫ് ഗോഡ് കുറിച്ച് ചൊല്ലാറ്.
യഥാർത്ഥത്തിലുള്ള ദൈവകൃപയെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നു.
നീ മണിവിയാണോ അറിഞ്ഞാൽ ഉന്നുടേ പുരുഷൻ രക്ഷിക്കപ്പെടാതെ ഉൻ മത്തിയിലും വായ്പൊത്തി കീഴ്പിടികളായിരുന്നാൽ ഉന്മേൽ ഇരിക്കുന്ന കൃപൈ മെയ്യാന കൃപൈ.
യഥാർത്ഥത്തിലുള്ള കൃപ അതിനെ കൊണ്ടോ? നിന്റെ ഭർത്താവ് രക്ഷിക്കപ്പെടാത്ത ഒരു ഭർത്താവാണെങ്കിൽ അവിടെ നിന്റെ ശാന്തഗുണം മൂലം, നിന്റെ വാക്കുകളില്ലാത്ത വാക്കും ഭാഷണവുമില്ലാത്ത നിന്റെ സ്വഭാവം മൂലം അദ്ദേഹത്തിന് രക്ഷിക്കപ്പെടുവാനുള്ള അവസരം
ഉണ്ടാകുന്നുണ്ടോ? മണവി എവളോ കോപ്പറേറ്റ് പണ്ടാലും ശരി, അവളുടെ ബലവീനത്തെ അറിന്ന് അവൾ ചെയ്യ വേണ്ടി ഗണത്തെ ചെയ്യുന്ന ഒരു പുരുഷൻ ഇരുപ്പാണെങ്കിൽ അവൻ മേലിരിക്കുന്ന കൃപൈ മെയ്യാണ് ദേവന്റെ കൃപൈ.
ഒരു ഭാര്യ അവൾ എത്രമാത്രം ആത്മീയ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവളാണെങ്കിലും അവളുടെ ബലഹീനത്തെ മനസ്സിലാക്കി, ബലഹീനതയെ മനസ്സിലാക്കി അവളെ താങ്ങുന്ന ഒരു ഭർത്താവിന്റെ മേൽ ഉള്ള ദൈവത്തിന്റെ കൃപ, ആ ദൈവകൃപയാണ് യഥാർത്ഥത്തിലുള്ള ദൈവകൃപ.
വേലസ്ഥലത്തിലെ മുറട്ടാട്ടമുള്ളതാണ് ഒരു അൺറീസണബിൾ മാസ്റ്റേഴ്സ്, അവരുടെ അടിയില് വായ പൊത്തിക്കൊണ്ട് ഭയത്തോടെ കീഴ്പ്പെടുന്നിരിക്കുന്ന വേലക്കാരൻ എന്നാൽ അവൻ മേലിരിക്കുന്ന കൃപൈ മെയ്യാന ദേവരുടെ കൃപൈ.
നമ്മെ മനസ്സിലാക്കാതെ നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന അധികാരികളുടെ മധ്യത്തിൽ, അധികാരികളോടുള്ള ബന്ധത്തിൽ അവിടെ താഴ്മയോടെ, മത്സരമില്ലാതെ താഴ്മയോടെ അവിടെ ജോലി ചെയ്യുന്ന ആ ദാസന്റെ മേലുള്ള ദൈവത്തിന്റെ കൃപ, അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവകൃപ.
അപ്രിയമാണ് ഇന്ന് കൃപയെതാൻ മെയ്യാൻ ദേവനുടെ കൃപയെന്ന് ചൊല്ലാർ പേതുരു.
പ്രിയമുള്ളവരെ, പത്രോസ് ഇങ്ങനെയുള്ള ദൈവകൃപയാണ് യഥാർത്ഥ ദൈവകൃപ എന്ന് പറയുന്നത്.
പ്രിയമാണുള്ള വിശ്വാസത്തെ മറുതലിക്കാത്ത ഒരു ജീവിതം.
പ്രിയമുള്ളവരെ, വിശ്വാസത്തെ തേച്ചു കളയാത്ത, വിശ്വാസത്തെ വിറ്റുകളയാത്ത ഒരു ജീവിതം.
പാടുകളിലൂടെ കടന്നു സൽകൃതാണ് ജീവിതം.
കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം.
ദൈവനുടെ കൃപ സമ്പൂർണമായിരിക്കരുത്.
ദൈവത്തിന്റെ കൃപ അത് പൂർണ്ണതയുള്ളതാണ്.
ക്രിസ്തുവിന്റെ അൻപ് നമ്മിടത്തിൽ പെരുക അത് ക്രിസ്തുവിന്റെ അൻപ് നമ്മളെ നെരുക്കി ഏവ.
ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുമ്പോൾ
ഇന്ന് പാടുകൾ എന്നെ ചെയ്യും.
ഈ പാടുകൾക്ക് നമുക്ക് നമ്മെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല.
സാലമോനിൽ വാസിക്കുന്നത് പോലെ തിരളാണ് തണ്ണീരുകൾ ഇന്ന് വെള്ളത്തെ, ഇന്ന് അക്കിനെ അവിക്ക മുടിയാതെ.
ശലോമോൻ എഴുതുന്നത് പോലെ അനേക വെള്ളങ്ങൾക്ക് ഈ സ്നേഹത്തെ, ഈ പ്രേമത്തെ കെടുത്തി കളയുവാനായിട്ട് കഴിയുകയില്ല.
നമ്മുടെ നേസത്തള്ളലെ അവിക്കരുത് ഗതുമേയില്ലേ.
നമ്മുടെ ആ സ്നേഹത്തിന്റെ ഒഴുക്കിനെ തടയുവാനായിട്ട് മറ്റൊന്നിനും കഴിയുകയില്ല.
അത് ദൈവ അൻപിനാളം നിറയന്തിരുപ്പം.
നാം ദൈവസ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കട്ടെ.
അത് ദൈവകൃപ നമുക്ക് എപ്പോഴും സമ്പൂർണമായിരിക്കരുത്.
ദൈവകൃപ നമുക്ക് എപ്പോഴും സമ്പൂർണമായി നമ്മുടെ മേൽ ഉണ്ടാകട്ടെ.
പാടുകളിനോടും വിശ്വാസത്തെ മറുതലിക്കാമളും നാം ദൈവനുക്കെണ്ട് ഇരുതുവരെയും നാം നിലത്തിരിപ്പോം.
കഷ്ടങ്ങളിലൂടെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ത്യജിക്കാതെ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് നമ്മുടെ ഓട്ടത്തെ അവസാനത്തോളം നമുക്ക് പൂർത്തിയാക്കാം.
ഞാൻ ദൈവനുക്ക് മെയ്യാവ് എന്ന നാട്ടിൽ ഞാൻ നന്ദി സ്തുതിക്കുന്നു.
ഞാൻ ഈ നാളുകളിൽ ദൈവത്തിന് എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി കരയറ്റുന്നു.
ദൈവം കിടക്കപ്പെട്ടിരുന്ന മൂന്ന് നാട്ടിൽ കിടക്കപ്പെട്ട വാർത്തകൾക്കായി ഞാൻ നന്ദി സ്തുതിക്കുന്നു.
ഈ മൂന്ന് നാളുകളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം തന്ന വാക്കുകൾക്കായിട്ട് ഞാൻ ദൈവത്തിന്
നന്ദി പറയുന്നു.
ഈ നാളുകളിൽ എനിക്ക് ലഭിച്ച സഹോദര കൂട്ടായ്മയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു.
ക്രിസ്തുവിന്റെ അൻപിൽ നാം യാവരും അത് നേഷ തലൽ നമുക്ക് പറ്റിയിരുവതാകെ.
ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളം തുടിക്കട്ടെ. നാം കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മുടെ ഉള്ളം ഏരിയട്ടെ.
ആമേൻ,
ആമേൻ.